ഉൾപ്പെടുത്തോടുകൂടെയാണ്. കടൽത്തീരത്തെ മണൽത്തരികളും മഴത്തുള്ളികളും നിത്യതയുടെ ദിനങ്ങളുമെണ്ണാൻ ആർക്കു കഴിയും? ആകാശത്തിന്റെ ഉയരവും ഭൂമിയുടെ വിസ്തൃതിയും പാതാളത്തിന്റെ ആഴവും നിർണയിക്കാൻ ആർക്കു സാധിക്കും? ജ്ഞാനമാണ് എല്ലാറ്റിനും മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത്. വിവേകപൂർണമായ അറിവ് അനാദിയാണ്. ജ്ഞാനത്തിന്റെ വേരുകൾ ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവയുടെ സൂക്ഷ്മ മാർഗങ്ങൾ ആരറിയുന്നു? ജ്ഞാനിയായി ഒരുവനേയുള്ളൂ. ഭയം ജനിപ്പിക്കുന്ന അവിടുന്ന് സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. കർത്താവാണ് ജ്ഞാനത്തെ സൃഷ്ടിച്ചത്. അവിടുന്ന് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. തന്റെ സൃഷ്ടികളിലെല്ലാം അവിടുന്ന് അവളെ പകർന്നു. അവിടുന്ന് നൽകിയ അളവിൽ അവളെല്ലാവരിലും വസിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് അവളെ സമർത്ഥമായി നൽകിയിരിക്കുന്നു. മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിന്റെ മകുടവുമാണ് കർത്താവിനോടുള്ള ഭക്തി. അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. സന്തോഷവും ആനന്ദവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവന്റെ അവസാനം ശുഭമായിരിക്കും. മരണദിവസം അവൻ അനുഗ്രഹീതനാകും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു. മനുഷ്യരുടെ ഇടയിൽ അവൾ നിത്യവാസം ഉറപ്പിച്ചു. അവരുടെ സന്തതികളോട് അവൾ വിശ്വസ്തത പുലർത്തും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ പൂർണതയാണ്. അവൾ തന്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു. അവളുടെ ഭവനാഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു. അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും ജീവനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ മകുടമാകുന്നു. അത് സമാധാനവും ആരോഗ്യവും സമൃദ്ധമാക്കുന്നു. കർത്താവ് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് അറിവും വിവേകവും വർഷിക്കുന്നു. അവളെ ചേർത്തണയ്ക്കുന്നവരെ അവിടുന്ന് മഹത്വം അണിയിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ തായ്വേരാണ്. ദീർഘായുസ് അവളുടെ ശാഖകളും. അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല. കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു. ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ. അത് കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും. തക്ക സമയം വരെ അവൻ തന്റെ ചിന്ത രഹസ്യമായി വയ്ക്കുന്നു. അനേകർ അവന്റെ വിവേകത്തെ പ്രകീർത്തിക്കും. വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ ജ്ഞാനസൂക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ പാപിക്ക് ദൈവഭക്തി അരോചകമാണ്. ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ. കർത്താവ് അത് പ്രദാനം ചെയ്യും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവുമാകുന്നു. അവിടുന്ന് വിശ്വസ്തതയിലും വിനയത്തിലും പ്രസാദിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്ത ഹൃദയത്തോട് അവിടുത്തെ സമീപിക്കുകയോ അരുത്. മനുഷ്യരുടെ മുമ്പിൽ കപടനാട്യം കാണിക്കാതെ അധരങ്ങളെ സൂക്ഷിക്കുക. വീണ് അവമതി ഏൽക്കാതിരിക്കാൻ ആത്മപ്രശംസ ഒഴിവാക്കുക. കപടഹൃദയനായ നീ കർത്താവിനെ ഭയപ്പെടാത്തതുകൊണ്ട് അവിടുന്ന് നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിന്റെ മുമ്പാകെ നിന്നെ താഴ്ത്തും. എന്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയ അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക. അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക, കർത്താവിൽ പ്രത്യാശയർപ്പിക്കുക. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവേ. വീഴാതിരിക്കാൻ വഴിതെറ്റരുത്. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ ആശ്രയിക്കുവീൻ, പ്രതിഫലം ലഭിക്കാതിരിക്കയില്ല. കർത്താവിന്റെ ഭക്തരെ, ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവീൻ. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവീൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. ഭീരുത്വം നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കപട ജീവിതം നയിക്കുന്ന പാപികൾക്കും കഷ്ടം. ദുർബല ഹൃദയർക്കും ദുരിതം. എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല, അവർ അരക്ഷിതരായിരിക്കും. ക്ഷമകെട്ടവർക്ക് ദുരിതം. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കയില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടമന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും. അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല, കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എന്റെ വാക്കു കേൾക്കുവീൻ. സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവീൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപാവയുടെ അടിത്തറ ഇളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അവമാനിക്കരുത്. പിതാവിന്റെ അവമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മാറ്റിപ്പോകും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും. മകനെ, സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിന്റെ ശക്തി വലുതാണ്. വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട, ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട. നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക. നിഗൂഢമായത് നിനക്കാവശ്യമില്ല. നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത്. എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധ അഭിപ്രായം ചിന്ത കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും. സാഹസബുദ്ധി അപകടത്തിൽ ചാടും. ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിപ്പെടും. ഭാവി പാപം കുന്നുകൂട്ടും. അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല. എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ച് വളരുന്നു. ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു. വിജ്ഞാനം ശ്രദ്ധിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അഭിലഷിക്കുന്നത്. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു. വീഴ്ചയുണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും. മകനെ, പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുത്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത്. കോപാകുലമായ മനസ്സിന്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത്. യാചകന് ദാനം താമസിപ്പിക്കുകയുമരുത്. കഷ്ടതയനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത്. ആവശ്യക്കാരനിൽ നിന്ന് കണ്ണു തിരിക്കരുത്. നിന്നെ ശപിക്കാൻ ആർക്കും ഇടം നൽകുകയുമരുത്. എന്തെന്നാൽ മനനൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും. സമൂഹത്തിൽ സമ്മതനാവുക. നായകനെ നമിക്കുക. പാവപ്പെട്ടവന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകുക. മർദ്ദകന്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുക. അചഞ്ചലനായി ന്യായം വിധിക്കുക. അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർതൃതുല്യനും ആയിരിക്കുക. അപ്പോൾ അത്യുന്നതൻ നിന്നെ പുത്രനെന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടുന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും. കർത്താവ് മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് തന്നെ മടക്കിയേക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലം മാത്രം അവിടുന്ന് മനുഷ്യർക്ക് നൽകി. എന്നാൽ ഭൂമിയിലുള്ള സകലത്തിന്റെയും മേൽ അവർക്ക് അധികാരം കൊടുത്തു. അവിടുന്ന് അവർക്ക് തന്റെ ശക്തിക്ക് സദൃശ്യമായി ശക്തി നൽകുകയും തന്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. എല്ലാ ജീവജാലങ്ങളിലും അവരെ കുറിച്ചുള്ള ഭീതി അവിടുന്ന് ഉളവാക്കി. മൃഗങ്ങളുടെയും പക്ഷികളുടെയും മേൽ അവിടുന്ന് അവർക്ക് അധികാരം നൽകി. അവിടുന്ന് അവർക്ക് നാവും കണ്ണുകളും ചെവികളും നീ ചിന്തിക്കാൻ മനസ്സും നൽകി. അവിടുന്ന് അറിവും വിവേകവും കൊണ്ട് അവരെ നിറയ്ക്കുകയും നന്മയും തിന്മയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തന്റെ പ്രവൃത്തിയുടെ മഹത്വം അവർ കാണുന്നതിന് അവിടുന്ന് തന്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു. അവർ അവിടുത്തെ പ്രവൃത്തിയുടെ മഹത്വം പ്രഖ്യാപിച്ച് അവിടുത്തെ വിശുദ്ധ നാമം സ്തുതിക്കും. അവിടുന്ന് അവരുടെ മേൽ ജ്ഞാനം വർഷിക്കുകയും ജീവന്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു. അവിടുന്ന് അവരുമായി ശാശ്വതമായൊരു ഉടമ്പടി ഉറപ്പിക്കുകയും തന്റെ നീതിവിധികൾ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അവരുടെ കണ്ണുകൾ അവിടുത്തെ മഹത്വപൂർണമായ പ്രതാപം ദർശിക്കുകയും അവരുടെ കാതുകൾ അവിടുത്തെ നാദത്തിന്റെ മഹിമ ആസ്വദിക്കുകയും ചെയ്തു. എല്ലാ നീതികൾക്കുമെതിരെ ജാഗരൂകത പാലിക്കുകയില്ലെന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു. അയൽക്കാരനോടുള്ള കടമ അവിടുന്ന് ഓരോരുത്തരെയും പഠിപ്പിച്ചു. അവരുടെ മാർഗങ്ങൾ എപ്പോഴും അവിടുത്തെ മുമ്പിലുണ്ട്. അവിടുത്തെ ദൃഷ്ടികളിൽ നിന്ന് അത് മറഞ്ഞിരിക്കുകയില്ല. ഓരോ രാജ്യത്തിനും അവിടുന്ന് ഭരണാധികാരിയെ നൽകി. എന്നാൽ ഇസ്രായേലിനെ സ്വന്തം അവകാശമായി തിരഞ്ഞെടുത്തു. അവിടുത്തെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അവരുടെ മാർഗങ്ങളിൽ അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. അവരുടെ അകൃത്യങ്ങൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. അവരുടെ പാപങ്ങൾ കർത്താവ് വീക്ഷിക്കുന്നു. മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോദ്രത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. അവന്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. അവിടുന്ന് അവരോട് പകരം ചോദിക്കും, അവരുടെ പ്രതിഫലം അവരുടെ ശിരസിൽ പതിക്കും. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുവേൻ. അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുവേൻ. അത്യുന്നതനിലേക്ക് തിരികെയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും മ്ലേച്ഛതകളെ കഠിനമായി വെറുക്കുകയും ചെയ്യുവേൻ. ജീവിക്കുന്നവർ അത്യുന്നതനെ സ്തുതിഗീതം പാടുന്നത് പോലെ പാതാളത്തിൽ ആര് അവിടുത്തെ സ്തുതിക്കും? അസ്തിത്വമില്ലാത്തവനിൽ നിന്നെന്ന പോലെ മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ സ്തുതികൾ നിലയ്ക്കുന്നു. ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നവരാണ് കർത്താവിനെ സ്തുതിക്കുന്നത്. കർത്താവ് തന്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്! മനുഷ്യൻ അമർത്യനല്ലാത്തതുകൊണ്ട് എല്ലാം അവന് പ്രാപ്യമല്ല. സൂര്യനേക്കാൾ ശോഭയുള്ളത് എന്തുണ്ട്? എന്നിട്ടും അതിന്റെ പ്രകാശം അസ്തമിക്കുന്നു. അതുപോലെ മാംസവും രക്തവുമായ മനുഷ്യൻ തിന്മ നിരൂപിക്കുന്നു. കർത്താവ് സ്വർഗത്തിലെ സൈന്യങ്ങളെ അണിനിരത്തുന്നു. എന്നാൽ മനുഷ്യൻ പൊടിയും ചാരവുമാണ്. എന്നേക്കും ജീവിക്കുന്നവൻ പ്രപഞ്ചം സൃഷ്ടിച്ചു. കർത്താവ് മാത്രമാണ് നീതിമാൻ. അവിടുത്തെ പ്രവൃത്തി വിളംബരം ചെയ്യാൻ പോരുന്ന ശക്തി ആർക്കും നൽകപ്പെട്ടിട്ടില്ല. അവിടുത്തെ മഹത്വമായ പ്രവൃത്തികൾ അളക്കാൻ ആർക്ക് കഴിയും? അവിടുത്തെ മഹത്വപൂർണമായ ശക്തി തിട്ടപ്പെടുത്താൻ ആർക്ക് സാധിക്കും? അവിടുത്തെ കാരുണ്യം വർണ്ണിക്കാൻ ആർക്ക് കഴിയും? അവ കൂട്ടുകയോ കുറയ്ക്കുകയോ സാധ്യമല്ല. അവിടുത്തെ അത്ഭുതങ്ങളെ അളക്കാൻ ആർക്കും കഴിയുകയില്ല. മനുഷ്യന്റെ അന്വേഷണം അങ്ങേയറ്റത്തെത്തിയാലും അവൻ ആരംഭത്തിൽ തന്നെ നിൽക്കുകയേ ഉള്ളൂ. അവനതെന്നും പ്രഹേളികയായിരിക്കും. മനുഷ്യൻ എന്താണ്? അവനെ കൊണ്ട് എന്ത് പ്രയോജനം? എന്താണ് അവനിലെ നന്മയും തിന്മയും? മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചാൽ അത് ദീർഘായുസ്സാണ്. നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും മത്സരങ്ങൾ സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽത്തരി പോലെയും മാത്രം. അതിനാൽ കർത്താവ് അവരോട് ക്ഷമിക്കുകയും അവരുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ചെയ്യുന്നു. അവരുടെ അവസാനം തിക്തമാണെന്ന് അവിടുന്ന് കണ്ടറിയുന്നു. അതിനാൽ അവരോട് വലിയ ക്ഷമ കാണിക്കുന്നു. മനുഷ്യന്റെ സഹതാപം അയൽക്കാരോടാണ്. എന്നാൽ കർത്താവ് സകല ജീവജാലങ്ങളോടും ആർദ്രത കാണിക്കുന്നു. അവിടുന്ന് അവരെ ശാസിക്കുന്നു. അവർക്ക് ശിക്ഷണവും പ്രബോധനവും നൽകുന്നു. ഇടയനാടുകളെ എന്ന പോലെ അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. തന്റെ നീതിവിധികളിൽ താല്പര്യമുള്ളവരോടും തന്റെ ശിക്ഷണം സ്വീകരിക്കുന്നവരോടും അവിടുന്ന് ആർദ്രത കാണിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5:1-11. അവൻ ഗന്നേസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കൽ രണ്ടു വടകയെ കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാറിറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടവുകളിൽ ശീമോനുള്ളതായി ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടയിലിരുന്ന പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീനെന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. വല കേറാറായി. അവർ മറ്റേ പടയിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക രണ്ടും മുങ്ങുവാറാകുവോളം നിറച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവെ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോടുകൂടെയുള്ളവർക്കും എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശിമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സബദി മക്കൾക്കും അവണ്ണം തന്നെ. യേശു ശിമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകുമെന്ന് പറഞ്ഞു. പിന്നെ അവർ പടവുകളെ കരയ്ക്ക് അടപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. അതിന്റെ ശേഷം അവൻ പുറപ്പെട്ടു. ലേവി എന്നു പേരുള്ള ഒരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്തെ ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ സകലവും വിട്ട് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ലേവി തന്റെ വീട്ടിൽ അവനൊരു വലിയ വിരുന്ന് ഒരുക്കി. ചുങ്കക്കാരും മറ്റും വലിയൊരു പുരുഷാർ അവരോടുകൂടെ പന്തിയിലിരുന്നു. പരീശന്മാരും അവരുടെ ശാസ്ത്രിമാരും അവന്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകുടിക്കുന്നത് എന്തേന്ന് പറഞ്ഞു വെറുവിറുത്തു. യേശുവിനോട്, ദീനക്കാർക്കല്ല, സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ എത്ര മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, യോഹന്നാന്റെ ശിഷ്യന്മാർ കൂടെ കൂടെ ഉപവസിച്ച് പ്രാർത്ഥന കഴിച്ചു വരുന്നു, പരീശന്മാരുടെ ശിഷ്യന്മാരും അങ്ങനെ തന്നെ ചെയ്യുന്നു. നിന്റെ ശിഷ്യന്മാരോ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. യേശു അവരോട്, മണവാളൻ തോഴ്മക്കാരോടുകൂടെയുള്ളപ്പോൾ അവരെ ഉപവാസം ചെയ്യിപ്പാൻ കഴിയുമോ? മണവാളനവരെ വിട്ടുപിരിയേണ്ടുന്ന കാലം വരും, അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കുമെന്ന് പറഞ്ഞു. ഒരു ഉപമയും അവരോട് പറഞ്ഞു, ആരും കോടി തുണിക്കണ്ണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നുമാറില്ല. തുന്നിയാലോ പുതിയത് കീറുകയും പുതിയ കണ്ണം പഴയതിനോട് ചേരാതിരിക്കുകയും ചെയ്യും. ആരും പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പാരുമാറില്ല, തകർന്നാൾ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിച്ചൊഴുകിപ്പോകും, തുരുത്തി നശിച്ചു പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിൽ എത്രയെ പകർന്നു വെക്കേണ്ടത്! പിന്നെ പഴയത് കുടിച്ചിട്ട് ആരും പുതിയതുടനെ ആഗ്രഹിക്കുന്നില്ല. പഴയത് ഏറെ നല്ലത് എന്ന് പറയുമോ? മർക്കോസിന്റെ സുവിശേഷം 3:13-14. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനെ അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു. ശിമോന് പത്രോസ് എന്ന് പേരിട്ടു. സബദിയുടെ മകനായ യാക്കോബ്, യാക്കോബിന്റെ സഹോദരനായ യോഹന്നാൻ, ഇവർക്ക് ഇടിമക്കൾ എന്നർത്ഥമുള്ള ബൊവനേർഗസ് എന്ന് പേരിട്ടു. അന്ത്രയോസ്, ഫിലിപ്പോസ്, ബർത്തലോമായി, മത്തായി, തോമസ്, അൽഫായിയുടെ മകനായ യാക്കോബ്, തദ്ദായി, കനാനിയനായ ശിമോൻ, തന്നെ കാണിച്ചു കൊടുത്ത ഇസ്കരിയോത്ത് യൂദാ എന്നിവരെ തന്നെ. അവൻ വീട്ടിൽ വന്നവർക്ക് ഭക്ഷണം കഴിപ്പാൻ പോലും വഹിയാതെ വണ്ണം പുരുഷാരൻ പിന്നെ തിങ്ങിക്കൂടി വന്നു. അവന്റെ ചാർച്ചക്കാർ അത് കേട്ടു. അവന് ബുദ്ധിഭ്രമമുണ്ട് എന്ന് പറഞ്ഞ് അവനെ പിടിപ്പാൻ വന്നു. യെരുശലേമിൽ നിന്ന് വന്ന ശാസ്ത്രിമാരും അവനെ ബേൽസെബൂലുണ്ട് ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. അവനവരെ അടുക്കം വിളിച്ച ഉപമകളാൽ അവരോട് പറഞ്ഞത്, സാത്താന് സാത്താനെ എങ്ങനെ പുറത്താക്കുവാൻ കഴിയും? ഒരു രാജ്യം തന്നെ തന്നെ ചിതിരിച്ചുവെങ്കിൽ ആ രാജ്യത്തിന് നിലനിൽപ്പാൻ കഴിയുകയില്ല. ഒരു വീട് തന്നിൽ തന്നെ ചിതിരിച്ചുവെങ്കിൽ ആ വീട്ടിന് നിലനിൽപ്പാൻ കഴിയുകയില്ല. സാത്താൻ തന്നോട് തന്നെ എതിർത്ത് ചിതിരിച്ചുവെങ്കിൽ അവന് നിലനിൽപ്പാൻ കഴിവില്ല. അവന്റെ അവസാനം വന്നു. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നുകൊള്ളവാൻ ആർക്കും കഴിയുകയില്ല. പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർ ചെയ്യാം. മനുഷ്യരോട് സകല പാപങ്ങളും അവർ ദൂഷിച്ചു പറയുന്ന സകല ദൂഷണങ്ങളും ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന്റെ നേരെ ദൂഷണം പറയുന്നവനോ ഒരു നാളും ക്ഷമ കിട്ടാ നിത്യശിക്ഷയ്ക്ക് യോഗ്യനാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അവനെ ഒരു അശുദ്ധാത്മാവുണ്ട് എന്നേ അവർ പറഞ്ഞിരുന്നു. അനന്തരം അവന്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്ന് അവനെ വിളിപ്പാൻ ആളയച്ചു. പുരുഷാരം അവന്റെ ചുറ്റുമിരുന്നിരുന്നു. അവർ അവനോട് നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്തു നിന്ന് നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട് എന്റെ അമ്മയും സഹോദരന്മാരും ആരെന്ന് പറഞ്ഞിട്ട് ചുറ്റിലി വിരിക്കുന്നവരെ നോക്കിക്കൊണ്ട് എന്റെ അമ്മയും സഹോദരന്മാരും ഇതാ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എന്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. സുദേനക്ക് യോഗ്യമാന്നു ബാറിക്കുമോ.
പിതാവിനും പുത്രനും പരിശുദ്ധ സഹായിക്കും സ്തുതി ആദ്യ മുതലേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവമായ അർത്ഥാവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം നടത്തി വരുന്ന ധന്യമാർന്ന ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹ ആദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ പ്രഭാതം ദൈവം തന്ന ദാനമാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നമുക്ക് ഒരുക്കി തന്ന തമ്പുരാന്റെ മുമ്പാകെ സമർപ്പിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാശ്രയ ബാധബോധത്തോടും ശ്രേഷ്ഠമായ ഈ ശുശ്രൂഷയിൽ ശ്രദ്ധയോട് പങ്കുകാരാകാൻ ഉയരങ്ങളിൽ നിന്ന് ഞങ്ങൾക്കെല്ലാം നന്മയും ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്നിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇപ്പോഴതിന് നേർ നൽകുകയും ചെയ്ത പിതാക്കന്മാരെ സ്നേഹാദരവോടുകൂടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേകിച്ച് വന്നി മാമനച്ചൻ, വന്നിയ ഡോക്ടർ വി സി വർഗീസച്ചൻ, വന്നിയ ഐസക് ബി പ്രകാശച്ചൻ, ബിജോയ് ചക്രിയാച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിൽ പങ്കുചേരുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും സ്നേഹാദരോടുകൂടി അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും വീണ്ടും കരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മൾ ദൈവമുമ്പാകെ അർപ്പിക്കുന്ന അപേക്ഷകളും പ്രാർത്ഥനകളും കണ്ണുനീരും അവന്റെ ദുരിതിയിൽ എത്തിച്ചേരുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് സ്പർശിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ 57-ാമത്തെ ഗീതം യേശുവേ നിന്റെ രൂപമീ എന്റെ കണ്ണുകൾക്കത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാകണം മുഴുവൻ എന്നുള്ള ഗീതം ദൈവഭാഗം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ സമാരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 57-ാമത്തെ ഗീതം.
യേശുവേ നിന്റെ രൂപമീ എന്റെ കണ്ണുകൾക്കത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാകണം മുഴുവൻ, ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാകണം മുഴുവൻ, സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ, ദേഹിപ്പിക്കണമെന്നയ ശേഷം സ്നേഹം നൽകണമെൻ പ്രഭോ, ദേഹിപ്പിക്കണമെന്നയ ശേഷം സ്നേഹം നൽകണമെൻ പ്രഭോ, ദീനക്കാരെയും ഹീനന്മാരെയും ആശ്വസിപ്പിപ്പന്നോനെ, ആനന്ദത്തോടെ ഞാൻ നിന്നെ പോലെ കാരുണ്യം ചെയ്യാൻ നൽകുകേ, ആനന്ദത്തോടെ ഞാൻ നിന്നെ പോലെ കാരുണ്യം ചെയ്യാൻ നൽകുകേ, ദാസനെ പോലെ സേവയേ ചെയ്ത ദൈവത്തിൻ്റെ വാസം ചെയ്യണമീ വിനയം എന്റെയുള്ളിലും നാഥനെ വാസം ചെയ്യണമീ വിനയം എന്റെയുള്ളിലും നാഥനെ പാപികളുടെ വിപരീതത്തെ എല്ലാം സാഹിച്ച കുഞ്ഞാടേ കോപിപ്പിപ്പാനല്ല ക്ഷേമിപ്പാനുള്ള ശക്തിയേനിക്കു നൽകുകേ കോപിപ്പാനല്ല ക്ഷേമിപ്പാനുള്ള ശക്തിയേനിക്കു നൽകുകേ തന്റെ പിതാവിൻ ഗീതാവ് അപ്പോഴും മോദമോടുടൻ ചെയ്തോനേ എന്റെ ഇഷ്ടവും ദൈവ ഇഷ്ടത്തിൻ അനുരൂപമാകേണമേ എന്റെ ഇഷ്ടവും ദൈവ ഇഷ്ടത്തിൻ അനുരൂപമാകേണമേ തിരുവേഴുത്തു ശൈശവം തൊട്ടു സ്നേഹിച്ചേശുവേ ഗുരു നീ തന്നെ വാചനം തന്നെ ഗ്രഹിപ്പിക്കാതിൻ ശിഷ്യനെ ഗുരു നീ തന്നെ വാചനം തന്നെ ഗ്രഹിപ്പിക്കാതിൻ ശിഷ്യനെ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചുണർന്ന ഭക്തിയുള്ളൊരു യേശുവേ പ്രാർത്ഥിച്ചുണർന്നു മേ വിടുവാന ശക്തി താരാടാമെന്നുമേ പ്രാർത്ഥിച്ചുണർന്നു മേ വിടുവാന ശക്തി താരാടാമേശുവേ ലോകസ്ഥാനങ്ങൾ സ്ഥാനമാനങ്ങൾ വെറുക്കും ദൈവവീരനെ ഏകമാമാനം തന്നിട്ടൻ ധനം ദൈവം താനെന്നോർപ്പിക്കുക ഏകമാമാനം തന്നിട്ടൻ ധനം ദൈവം താനെന്നും ഓർപ്പിക്കുക കൗശലങ്ങളും ഉപായങ്ങളും പകയ്ക്കും സത്യരാജാവേ ശിശുവിനുള്ള പരമാർത്ഥത എന്നിലും നിത്യം കാക്കുക ശിശുവിനുള്ള പരമാർത്ഥത എന്നിലും നിത്യം കാക്കുക ഇഹലോകത്തിൽ ചിന്തകളൊട്ടും ഇല്ലാത്തൽസല മകൾ ശക്തിയ നിന്ദൈവാശ്രയം കൊണ്ടെന്നുള്ള ഉറപ്പിക്ക മകൾ ശക്തിയ നിന്ദൈവാശ്രയം കൊണ്ടെന്നുള്ള ഉറപ്പിക്ക മനുഷ്യരിലും ദൂതന്മാരിലും ആദിസുന്ദരനായോരേ അനുദീനം നിൻ ദിവ്യ സൗന്ദര്യം എന്നാമോദമാകേണമേ അനുദീനം നിൻ ദിവ്യ സൗന്ദര്യം എന്നാമോദമാകേണമേ ഇതുവേ നിന്റെ രൂപമീ എന്റെ സകണ്ണുകൾ ക്ഷേത്ര സൗന്ദര്യം ശിഷ്യനാകുന്ന എന്നെയും നിന്റെ പോലെയാകണം മുഴുവൻ ശിഷ്യനാകുന്ന എന്നെയും നിന്റെ പോലെയാകണം മുഴുവൻ
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശ്രഹായിക്കും സ്തുതി ആദ്യമതിൽ നിന്ന് ഏക്കും തന്നെ ആമീൻ. എന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണം. നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥന സുരക്ഷം കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ഇഷ്ടാവേ നിനക്ക് ഭാവിയിലാരോട് കണ്ണി എന്ന് വിശ്വരജാവേ നിനക്ക് സ്തുതി പാറിക്കുമോ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടുക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഇനിയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നിർബന്ധം പറയുമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരപരമായ കർത്താവ് യേശുശിഷ്യ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമർത്ഥം അറിയുമേ തമ്പുരാന്റെ അമ്മയെ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വണ്ണ സമയത്തും ദൈവനമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.
പറിക്കുമോ പിതാവിന്റെ പുറത്ത് കാത്തിരിക്കുന്നവനെ നിന്റെ പുറത്ത് തുറക്കാനേറ്റ് ഞങ്ങളുടെ മേലെ അവസ്ഥിപ്പിക്കണമേ. ദീർഘക്ഷമയുള്ളവനും കൃപയും സത്യവും വളരെ ഉള്ളവനുമേ നീ ഞങ്ങളുടെ ദീർഘക്ഷമയായിരിക്കണമേ. സമുദ്രത്തിലെ ഓളങ്ങളെ അടക്കുന്നവനെ ഞങ്ങളുടെ പാപ ഓളങ്ങളെ അടക്കണമേ. മനോവേദന ഇരിക്കുന്നവനെ ചേർത്ത് കൊള്ളണമേ. ഞങ്ങളുടെ ആത്മാവിനെ നിങ്ങളിലേക്ക് ചേർക്കണമേ. കുറ്റങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കുന്നവനെ ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ ദാസന്മാരെ കാത്തുകൊള്ളുന്നവനും തന്റെ ഭവനക്കാരെ സൂക്ഷിച്ചു കൊള്ളുന്നവനുമായവനെ ഞങ്ങൾ തിന്മയായിട്ട് വിചാരിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഞങ്ങളുടെ വായിക്ക് ഒരു കാവക്കാരനെയും ഞങ്ങളുടെ സ്മരണയ്ക്ക് ഒരു കാവക്കാരനെയും ഞങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് ഒരു കാവക്കാരനെയും ഞങ്ങളുടെ ഹൃദയത്തിന് ഒരു കാവക്കാരനെയും ഞങ്ങളുടെ വിചാരങ്ങൾക്ക് ഒരു കാവക്കാരനെയും നിയമിക്കണമേ. ഞങ്ങളുടെ ജീവിതവും വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും ജോലികളും നടപടികളും ഞങ്ങളുള്ള സകലവും ഞങ്ങളുടെ ഇഷ്ടപ്രകാരം മത്സരക്കാരായ ജാതിക്കളുടെ ഇഷ്ടപ്രകാരവുമല്ല നിന്റെ ഇഷ്ടപ്രകാരം ഭരിക്കപ്പെടുമാറാകണമേ. അവിടെ ആബിരന്മാരുടെയും താപസന്മാരുടെയും പ്രയാസം അനുഭവിക്കുന്നവരായ വനവാസികളുടെയും പ്രാർത്ഥനയാൽ തന്നെ മീൻ.
പിതൃത്വ പരിശുദ്ധാത്മാവിന്റെ വലിയതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആരാധികരായ വൈദിക ശ്രേഷ്ഠരെ, സമ്പൂജരായ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വീണ്ടും ഈ പ്രഭാതം ദൈവം നമുക്ക് ഒരുക്കി തന്നു. സന്നിധിയിലായിരിക്കാൻ നമ്മളെ അനുഗ്രഹിച്ചതിൽ നമുക്ക് ദൈവത്തെ മോഹത്തപ്പെടുത്താം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഭക്തിയോടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ ദൈവം കൃത ചെയ്യണമേ എന്ന് ആമുഖമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമുക്കറിയാം പരിശുദ്ധ സ്ലീഹ മുമ്പിൽ കൂടി നമ്മൾ ഇങ്ങനെ പ്രയാണം ചെയ്യുന്നു. 29-30 തീയതികളില് നമ്മള് സ്ലീഹ നോമ്പ് അവസാനിക്കുകയാണ്. 29-ാം തീയതി പത്രോസ് പൗലോസ്മാരുടെ ഓർമ്മയും അതോടൊപ്പം തന്നെ 30-ാം തീയതി മുഴുവൻ സ്ലീഹന്മാരെ നമ്മൾ ഒരുമിച്ച് ഈ ദിനങ്ങളിൽ ഓർക്കുകയും അവരുടെ മതിസ്ഥല അഭയം പ്രാപിക്കുകയും ചെയ്യണം. തീർച്ചയായിട്ടും പരിശുദ്ധ നോമ്പ് പിതാക്കന്മാര് ക്രമീകരിച്ചു തന്നിരിക്കുന്നത് ഈ വിശുദ്ധ പിതാക്കന്മാരുടെയൊക്കെ ജീവിതം അനുകരിക്കുവാനും അവര് ദൈവസന്നിധിയിൽ കാണിച്ചു തന്ന ആ സമർപ്പണ ജീവിതം നമ്മളും സ്വായത്തമാക്കാനും ഉള്ള സാധ്യതകളായി നമ്മൾ ഈ നോമ്പിനെ കണക്കാക്കുന്നു. നോമ്പ് ഒരുപക്ഷെ പലരും തെറ്റിദ്ധരിക്കുന്നത് നോമ്പ് നോക്കുന്ന ആളുകളൊക്കെ പ്രത്യേകമായിട്ടുള്ള ചില സാധ്യതകൾ നേടിയെടുക്കാനും ലോകത്തിന്റെ ചില അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനുമുള്ള ധാരണയാണ്. അതല്ല, കൂടുതൽ ദൈവത്തോടടുക്കുവാനും ദൈവകൃപയിലായിപ്പാനും ശിഷ്യന്മാർ പ്രതിബന്ധങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോയതുപോലെ ലോകം അനുദിനം സമ്മാനിക്കുന്ന പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് ആരോഗ്യവും ആത്മീയ ആരോഗ്യവും ഊർജവും ലഭ്യമാകുവാൻ ഉള്ള ഒരുക്കമാണ് പരിശുദ്ധ നോമ്പിൽ നമുക്ക് ലഭ്യമാകുന്നത്. അതോടൊപ്പം എല്ലാ കൃപകളും നമുക്ക് ലഭിക്കുന്നു. പക്ഷെ പ്രധാനമായിട്ട് അവരുടെ ജീവിതത്തെ അനുകരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും അവരുടെ ജീവിതം നമുക്ക് കൂടുതൽ മാതൃകയായി ഇരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം June 24 വളരെ പ്രാധാന്യം അറിയിക്കുന്ന മറ്റൊരു ദിനമാണ്. നമുക്കറിയാം നമ്മുടെ സഭാ കലണ്ടറിൽ നമ്മുടെ സാധാരണ എല്ലാ വിശുദ്ധന്മാരുടെയും ഓർമ്മ അല്ല, സ്ലീഹന്മാരുടെ ആണെങ്കിലും എല്ലാവരുടെയൊക്കെ നമ്മൾ ഓർമ്മ മാത്രം അനുസ്മരിക്കാറുള്ളൂ. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ഒഴിച്ചു നോക്കിക്കഴിഞ്ഞാല് രണ്ട് പ്രധാനപ്പെട്ട ആളുകളുടെ ജനനവും നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നുണ്ട്. അത് ദൈവമാതാവിന്റെയാണ്. രണ്ടാമതായിട്ട് നിശ്ചയമായിട്ടും യോഹനാൻ മാർദ്ദാനയുടെ ജനനമാണ്. കാരണം ഈ രണ്ട് ജനനവും, പ്രത്യേകിച്ച് യോഹനാൻ മാർദ്ദാനയുടെ ജനനവും, ഒരു പ്രവചന പൂർത്തീകരണമാണ് അല്ലെങ്കിൽ ഒരു ദൈവ കൃപയുടെ പ്രതിഫലമാണെന്നുള്ള കാര്യം നമുക്ക് അറിയാം. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകന്റെ ജനനവും നമ്മൾ പ്രാധാന്യത്തോടെ കാണുന്നു. ജൂൺ 24-ാം തീയതിയാണ് യോഹന്നാൻ മാർദ്ദാനയുടെ ജനനം. അദ്ദേഹത്തിന്റെ പോഴ്ച 7-ാം തീയതിയാണെന്നുള്ള കാര്യം നമുക്കറിയാം. തീർച്ചയായിട്ടും ഈ പരിശുദ്ധ പിതാവിനെ പ്രത്യേകമായിട്ട് സ്മരിക്കുകയും അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയം പ്രാപിക്കുകയും ചെയ്യാം. അദ്ദേഹം നീതിക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചതാണ്, ദൈവത്തിന്റെ ശബ്ദമായി ലോകത്തിൽ അവതരിച്ചതാണ്. ഇന്നും ആ ശബ്ദം, അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ ജീവിതവും പ്രപഞ്ചത്തെ ക്രിസ്തുവിനെ കടുപ്പിക്കുന്ന പ്രതിധ്വനിയായി നിലനിൽക്കുന്നു, അസിരീതിയായി നിലനിൽക്കുന്നു എന്നുള്ളത്, സഭയിൽ കൂടി അത് നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. തീർച്ചയായിട്ടും സഭ വാഴ്ത്തപ്പെടട്ടെ. ആ പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യും. ഇന്ന് പ്രസംഗിക്കാനായിട്ട് മറ്റ് ആരെയും ലഭ്യമാകാത്തത് കൊണ്ട് ബലഹീനനായ ഞാൻ തന്നെ ഇന്നത്തെ ശുശ്രൂഷ പ്രവഹിക്കാം എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിൽ ഒരു ഗീതം പ്രിയപ്പെട്ട ഐസക്കച്ചന് ആലപിക്കും. അതിനുശേഷം തിരുവചന ധ്യാനം നിർവഹിക്കുന്നതാണ്. ഐസക്കച്ചനുണ്ടോ?
സുവിശേഷ ഗീതങ്ങളിലെ 365-ാമത്തെ ഗീതം. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളു എന്നാരംഭിക്കുന്ന ഗീതം.
ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളു. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളു യോഗ്യതാതിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളു യോഗ്യതാതിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളു. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളു യോഗ്യതാതിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളു യോഗ്യതാതിൻ മുൻപിൽ. ഇത്രത്തോളം എന്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളു. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളു യോഗ്യതാതിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളു യോഗ്യതാതിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളു. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളു യോഗ്യതാതിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളു യോഗ്യതാതിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളു. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളു യോഗ്യതാതിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളു യോഗ്യതാതിൻ മുൻപിൽ
ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയ വൈദിക സഹോദരങ്ങളെ, മാതാപിതാക്കളെ, വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് ഈ മുതലാഴ്ച ദൈവവചനം ശ്രദ്ധിക്കാൻ ദൈവം നമുക്ക് അവസരം തന്നതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എപ്പോഴും എന്റെയും ഐസക്കച്ചന്റെയും ഒക്കെ ശബ്ദം നിരന്തരം ഇങ്ങനെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റ് വല്ലപ്പോഴും മറ്റ് വൈദികരെയൊക്കെ ആരും കിട്ടാറും സ്ഥലങ്ങളിൽ മറ്റ് ആരെയും ലഭ്യമാകാതിരിക്കുമ്പോൾ ഞങ്ങളൊക്കെ തന്നെ ഈ ശുശ്രൂഷ നിർവഹിക്കും. വാസ്തവത്തിൽ ഇന്നലെ ഒരു അച്ഛനോട് ഞാൻ ആവശ്യപ്പെട്ടെങ്കിലും അച്ഛന്റെ മറുപടി ഇതുവരെയും ലഭ്യമായില്ല. രാവിലെ വരെ ഞാനിങ്ങനെ അന്വേഷിച്ചു, ഇങ്ങനെ കിട്ടാത്തത് കൊണ്ട് ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുക. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞാൻ ശുശ്രൂഷിക്കുന്ന ദേവാലയത്തിൽ ഞായറാഴ്ച എന്റെ മനസ്സിൽ വന്ന ചിന്ത, ഒരു പക്ഷേ അത് കേട്ടിട്ടുള്ളവർക്ക് ആവർത്തന വരുത്തതായിരിക്കാം, എങ്കിലും കേൾക്കാത്ത അനേക ആളുകൾ ഉള്ളതുകൊണ്ട് വീണ്ടും എന്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. ചിന്ത വലിയ കൂടിയതായതുകൊണ്ടൊന്നുമല്ല, പ്രത്യേകിച്ച് മറ്റൊരു വിഷയം ചിന്തിക്കാൻ സമയം കിട്ടാത്തത് കൊണ്ട് അത് തന്നെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, നമ്മുടെ കർത്താവിന്റെ പുനരുത്ഥാനത്തിന് ശേഷവും അല്ലെങ്കിൽ പെന്തിക്കോസി പെരുന്നാളിന് ശേഷം നമ്മൾ നിരന്തരം ദേവാലയത്തിൽ വേദഭാഗമായി നമ്മൾ വായിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ആശയങ്ങളെ പറ്റിയാണ്. ഒന്ന്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ തിരിച്ചേരു രക്തങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റി കർത്താവ് ലോകത്തെ പ്രബോധിപ്പിക്കുന്നതും, അതിങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് അത് വരുന്നിട്ടുള്ള സൺഡേയിൽ ശിഷ്യന്മാര് ദൈവശബ്ദം ലോകത്തോട് ഘോഷിക്കുവാൻ തക്കവണ്ണം കർത്താവ് ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് അയക്കുന്ന ഭാഗമാണ്. വാസ്തവത്തിൽ ഇത് രണ്ടും അതിന്റെ രൂഢമൂല്യമായിരിക്കുന്ന ഒരേ ആശയങ്ങളുടെ രണ്ട് തലവാണ്. കാരണം രണ്ടും ദ വേർഡ് ഓഫ് ഗോഡാണ്. മനുഷ്യാവതാരം ചെയ്ത കർത്താവിന്റെ തിരിശരീരം ദ വേർഡ് ഓഫ് ഗോഡ്, അത് ഒരു ധ്യാന ചിന്തയായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതോടൊപ്പം തന്നെ തന്റെ വാക്കുകൾ, തന്റെ ഉപദേശങ്ങൾ, ദൈവത്തിന്റെ വേർഡിന്റെ മറ്റൊരു തലം, ഒന്ന് തന്റെ ശരീരവും തന്റെ രണ്ട് വാക്കുകളും. ഇത് രണ്ടും ഈ ഞായറാഴ്ചകളിൽ നമുക്ക് സഭ നൽകി നമ്മൾ ആത്മീയതയിൽ പരിപോഷിപ്പിക്കുക. ഈ ദിനങ്ങളിലൊക്കെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 5 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഒന്ന് രണ്ടാഴ്ച മുമ്പ് നമ്മൾ വായിച്ചത്. അടുത്ത ആഴ്ചയും ഇതുമായി ബന്ധപ്പെട്ട ആശയങ്ങളൊക്കെ തന്നെ നമ്മൾ വായിക്കുന്നത്. അപ്പോസ്തലന്മാരെ തന്റെ അനേക ശിഷ്യഗണങ്ങളിൽ നിന്നും അപ്പോൾ 12 അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്ത് അവരെ ദേശത്തിന്റെ നാനാദിക്കീകളിലും അയച്ചുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന കുറെ ഉപദേശങ്ങളാണ് ഇന്നത്തെ ചിന്തയുടെ അടിസ്ഥാനം. എനിക്കറിയാം, തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിരന്തരം ഞായറാഴ്ചകളിലും ഒക്കെ എപ്പോഴും നമ്മൾ കേൾക്കുകയും നമ്മൾ തന്നെ ധ്യാനിക്കുകയും പലരിൽ നിന്നും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പുതിയ ആശയങ്ങളിലേക്കൊന്നും പോകാനൊന്നുമല്ല, നമ്മൾ കേട്ടിട്ടുള്ള ചിന്തകളെ തന്നെ ഒന്നുകൂടെ ഒന്ന് വിചിന്തനം ചെയ്യുവാനും ഒന്നുകൂടെ ഒന്ന് ഓർത്ത് എടുക്കുവാനും, അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഏത് രീതിയിൽ കരിപ്പിടിപ്പിക്കുന്നു അല്ലെങ്കിൽ കുറെ കൂടെ ആത്മീയ ഫലം കായ്ക്കുവാൻ നമ്മളെ ഉതകുന്നുണ്ടെങ്കിൽ അതിന് ഇടയായി തീരട്ടെ എന്ന് മാത്രമേ ഈ ചിന്ത കൊണ്ട്, വിചാരം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കർത്താവ് ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് അയക്കുമ്പോൾ നമുക്കറിയാം അവർ കുറെ ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. അവർക്ക് ആ ഉപദേശങ്ങൾ, ഒരു 5-6 ഉപദേശങ്ങൾ പ്രധാനമായിട്ട് അക്കമിട്ടുകൊണ്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട് അവരോട് പറയുന്നത്, വെയർ യു ഷുഡ് നോട്ട് ഗോ, നിങ്ങൾ എവിടെ പോകരുത് എന്നാണ് ആദ്യം പറഞ്ഞത്. 12 പേരെ തെരഞ്ഞെടുത്ത് അവർക്ക് ചില സാധുകൾ കൊടുത്തിട്ട് അവരോട് ഒന്നാമതായിട്ട് പറയുന്നത്, നിങ്ങൾ എവിടെ പോകണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതല്ല, നിങ്ങൾ എവിടേക്ക് പോകരുത് എന്നാണ് അവരോട് പറയുന്നത്. നമുക്കറിയാം ഈ സുവിശേഷങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ദൈവം മനുഷ്യന് കൊടുക്കുന്ന ഉപദേശങ്ങളിലൊക്കെ ഈ പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണുന്നതാ, ആദ്യം എന്തൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് എന്തൊക്കെ ചെയ്യണം എന്ന് തുടങ്ങുന്നത്. സങ്കീർത്തനം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴും, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴി നിൽക്കാതെയും പരിഹാസികൾ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും എവിടെയൊക്കെ ചെയ്യരുത് എന്നിട്ട് പറയുന്ന യഹോവയുടെ ന്യായപ്രമാണത്തെ രാത്രിയിൽ ധ്യാനിക്കുന്നവർ, ഇതൊരു ശൈലിയാണ്, അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയാൻ പാടില്ല. പക്ഷെ അങ്ങനെ ആദ്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് ദ റോങ് വേ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടാണ് റൈറ്റ് വേയിലേക്ക് അവരെ നയിക്കുന്നത്. ഇവിടെയും അങ്ങനെ തന്നെ ക്രിസ്തു ആ ഒരു മാർഗം തന്നെ അവലംബിക്കുന്നു. രണ്ട് കാര്യങ്ങൾ അവരോട് പറയുന്നു. ഒന്നാമതായിട്ട് എന്താ പറയുന്നത്, ജാതികളിടയിൽ നിങ്ങൾ പോകരുത്. രണ്ടാമതായിട്ട്, ചമറയുടെ പട്ടണത്തിൽ നിങ്ങൾ കടക്കരുത്. ഈ ജാതികളുടെ ഇടയിൽ പോകരുത് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം മോശപ്പെട്ട ആളുകളെ വളരെ തെറ്റായ രീതിയിൽ ക്രൂരമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടാണോ അവരോട് പറയുന്നത് ഒരു ആശയം എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരുപക്ഷെ പലർക്കും തോന്നിയിട്ടുണ്ടാകാം. വാസ്തവത്തിൽ ഇവിടെ ജാതികൾ എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് അത് പീപ്പിൾ ഹു ആർ അൺഗോഡ്ലി, ടു കീപ് ഡിസ്റ്റൻസ് ദ പീപ്പിൾ ഹു ആർ അൺഗോഡ്ലി എന്ന് പറഞ്ഞാൽ ദൈവമില്ലാത്ത ആളുകളുമായിട്ടുള്ള ബന്ധം നിങ്ങൾ കുറയ്ക്കണം, നിങ്ങൾ ആ കൂട്ടത്തിലേക്ക് തൽക്കാലം പോകരുത് എന്ന്, ആ തരത്തിലുള്ള ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യരുത് എന്ന് കർത്താവിനെ പ്രബോധിപ്പിക്കുക. കീപ് ഡിസ്റ്റൻസ് വിത്ത് ദ പീപ്പിൾ ഹു ഡസ് നോട്ട് നോ വാട്ട് ഈസ് ഗോഡ്. ദൈവത്തെ അറിയാത്ത ആളുകളുമായിട്ടുള്ള ബന്ധം നിങ്ങൾ കൊണ്ടാവരുത് എന്ന് കർത്താവ് അവരെ പ്രബോധിപ്പിക്കുക. അതിന് വേറെ ആശയങ്ങൾ കാണും, പക്ഷെ എനിക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്തയാണ്, വാസ്തവത്തിൽ ദൈവമില്ലാത്ത ആളുകളുമായിട്ട് പലപ്പോഴും നമ്മൾ ബന്ധം പുലർത്തുമ്പോൾ നമ്മുടെ ജീവിതവും പലപ്പോഴും ദൈവമില്ലാതെയായി പോകും. ഈ തരത്തിലുള്ള ആളുകൾ ഇന്നുമുണ്ട്, അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉദാഹരണങ്ങളുമായിട്ട് എടുത്ത് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. വാസ്തവത്തിൽ ഈ അടുത്ത സമയത്ത് ഒരുപക്ഷെ ഐസക്കത്തിനും പല അച്ഛന്മാരും ഒക്കെ ഇതിനോട് അനുബന്ധിച്ച് ഷെയർ ചെയ്തൊരു വിഷയം തന്നെയാണ്. ചിലരൊക്കെ പറയുന്നുണ്ട് അച്ഛാ ഈ കൊറോണ വൈറസ് ഒക്കെ ശക്തമായിട്ട് ബാധിച്ചപ്പോഴത്തേക്ക് ഇനിയൊക്കെ പള്ളിയുടെയും ദൈവത്തിന്റെ അവസ്ഥയ്ക്കൊക്കെ എന്താന്നുള്ളത്. യാതൊരു സംശയവുമില്ല, പണ്ടങ്ങനെയാണ് ദൈവം ഉണ്ടായിരുന്നത്, അങ്ങനെ തന്നെ ആയിരിക്കും ദൈവം ഇനി, യാതൊരു സംശയവും അതിന്റെ അതില്ല. പിന്നെ കുഴപ്പം വരുന്നത് നമ്മക്കാണ്. നമുക്ക് ഈ കൊറോണയും ഇതിനെയൊക്കെ പേടിച്ചുകൊണ്ട് നമ്മളിൽ ദൈവത്തിൻ്റെ ഉള്ള വിശ്വാസവും ഭക്തിയും കുറഞ്ഞു പോയാൽ നമ്മുടെ ജീവിതം മാത്രം അപകടത്തിലാകത്തുള്ളൂ, ദൈവത്തിന് യാതൊരു കുഴപ്പം ഉണ്ടാകത്തില്ല. ഞാൻ ഇപ്പൊ ചില ആൾക്കാരൊക്കെ പറഞ്ഞ ഇത്രയും ലോകം മുഴുവൻ നിലവിളിച്ചിട്ടും എന്തുകൊണ്ടാണ് ദൈവം ഈ പ്രാർത്ഥന കേൾക്കാത്തത്, അതിന് സംശയമൊന്നുമില്ല. കാരണം ദൈവം ഈ പ്രാർത്ഥന കേട്ടുകൊണ്ട് ഈ ലോകം മാറ്റത്തക്കവണ്ണമുള്ള വിശുദ്ധിയിലേക്ക് നന്മയിലേക്ക് ഒന്നും ഇന്ന് ലോകം വളർന്നിട്ടില്ലെന്നുള്ളത് തന്നെയാണ് എന്റെ സത്യം. നിങ്ങളൊന്ന് സമൂഹത്തിൽ ഒന്ന് കണ്ണുപിടിച്ച് നോക്കിയേ, ഈ ഒരു ഒരു ഈ രോഗം ഉണ്ടാകുന്നതിന് മുമ്പ് ലോകം എങ്ങനൊക്കെ നമ്മള് സിനിമയിൽ ഒക്കെ വളരുന്നതോ അതൊട്ടും കുറഞ്ഞിട്ടില്ല ഇപ്പോഴും. ഇപ്പോഴും അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നത്. ഇനി നമ്മൾ ലോകത്തിലൊന്നും പോകണ്ട, നാം ജനിച്ച കൊച്ചു കേരളം ഒന്ന് നോക്കി എന്തുമാത്രം സിനിമകളുടെ വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസം കേൾക്കുന്നത്. എവിടെയെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? സ്ത്രീപീഡനമാണെങ്കിലും കൊലപാതകമാണെങ്കിലും പിടിച്ചുപറിയാണെങ്കിലും എന്തുമാത്രം ഇത് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അമേരിക്ക തന്നെ നോക്കി, എനിക്കൊന്ന് ചരിത്രത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ള ഏറ്റവും മോശകരമായ ഏറ്റവും നീചമായ ഒരു തീരുമാനം കഴിഞ്ഞ ഇടയിൽ ചിക്കാഗോയിൽ ഉണ്ടായി. ഞാൻ എന്നെ കൂടുതൽ വിശദീകരിക്കൊന്നും ആവശ്യമില്ല. സഹോദരങ്ങൾ വിവാഹം കഴിക്കാനുള്ള പെർമിഷൻ പോലും കൊടുക്കുന്നു. ഇത് കൂടുതൽ മ്ലേച്ഛതയിലേക്ക് എന്താ ലോകം പോകാനുള്ളത്? മനുഷ്യന്റെ മാറ്റം, ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വന്നോ? നമുക്കറിയാം ഈ പഴയ കാലഘട്ടത്തിലും പീഡനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു നിമിഷം കൊണ്ടൊന്നും പ്രാർത്ഥിച്ചല്ല മാറിയത്. ജനങ്ങൾ അനുദപിച്ച് കണ്ണീരുകൊണ്ട് എല്ലാവരും അവരുടെ പാപങ്ങളെ കഴുകി ദേശം മുഴുവൻ അനുദപിച്ച് ഭക്ഷണത്തവും തിന്മയും മാറിക്കഴിഞ്ഞപ്പോഴാണ് ദൈവത്തിന്റെ കരുണ ഈ ജനതയുടെ മേൽ വർഷിച്ചത്. അതുകൊണ്ട് നമ്മുടെ കയ്യിലിട്ടൊന്നും ഇപ്പൊ കുറച്ചുപേര് നല്ലവരായിട്ട് ജീവിച്ചതൊന്നുമല്ല. എല്ലാവരും ഒരുപോലെ കണ്ണുനീരോട് അനുതാപത്തോട് ഒന്നും പ്രാർത്ഥിക്കാതെ ഇതുപോലെ, ഇത് ദൈവം ഉണ്ടാക്കിയ തിന്മയൊന്നുമല്ല, പക്ഷെ ലോകം ഉണ്ടാക്കിയ തിന്മയാണെങ്കിലും അവിടെ ദൈവം എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ ആ പ്രവർത്തിക്കത്തക്കവണ്ണമുള്ള ജീവിത വിശുദ്ധിയും നന്മയും നമ്മൾ അത് വലിയ കൊറോണ മാത്രമൊന്നുമല്ല ഏത് കാര്യത്തിലാണെങ്കിലും. അതുകൊണ്ട് നമ്മൾ ആ ഒരു തലത്തിൽ ചിന്തിക്കുകയും ജീവിതം ക്രമീകരിക്കുകയും ചെയ്യും. അപ്പൊ ദൈവമില്ലാത്ത ആളുകളുമായിട്ടുള്ള ഇടപാട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് ഇവിടെ നമ്മളെ പ്രബോധിപ്പിക്കുക. അതുകൊണ്ട് ഇന്ന് ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ നമുക്ക് പലരും നൽകും. ദൈവം എവിടെ, പ്രാർത്ഥന എവിടെ, പള്ളി എവിടെ, ഇതൊക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ. നമ്മൾ അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് പ്രതിബന്ധങ്ങളിൽ ഏത് പ്രയാസങ്ങളിലാണെങ്കിലും അത് മരിക്കാനാണെങ്കിൽ പോലും ദൈവമുള്ളവനെ ദൈവം കരുതും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് മക്കളുടെ പ്രതിഷേധ 10-ാം അധ്യായത്തിന്റെ 10-28 വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ. ചിലപ്പോൾ ഈ രോഗമൊക്കെ ദേഹിയെ കൊല്ലുന്നവരായിരിക്കും, ശരീരത്തെ കൊല്ലുന്നവരായിരിക്കും, പക്ഷെ ആത്മാവിനെ കൊല്ലുന്നവരെ നമ്മൾ ഭയപ്പെട്ടാൽ മതി എന്ന് നമ്മൾ ഓർപ്പിക്കുന്നു. രണ്ടാമതായിട്ടുള്ള പറയുന്നത് ശമരിയുടെ പട്ടണത്തിൽ നിങ്ങൾ കടക്കരുത്. ഈ ശമരിയ എന്ന് പറയുന്നത് ഒരു സങ്കര ഇനം കൂട്ടമാണ്. നമുക്ക് നമ്മൾ ഏത് ദിവസത്തിൽ പലയിടത്ത് ഈ ശമരിയെ പറ്റി പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഡീപ്പായിട്ട് പഠിപ്പിക്കാനുള്ള ഒരു സമയം നമുക്കില്ല. എങ്കിലും പെട്ടെന്ന് പറയുന്നത് നെബുക്കദ്നേസർ ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ അവിടെ ഇവിടെയും ഇരിക്കുന്ന ആളുകളെ ഒരു ദേശത്ത് കൊണ്ടുപോവുകയും ആ ദേശത്തിരിക്കുന്ന ആളുകളെ മറ്റു ദേശത്ത് കൊണ്ടുപോവുകയും, അങ്ങനെ ഇസ്രായേലിൽ മറ്റു ദേശങ്ങളിൽ നിന്ന് പാർപ്പിച്ച ഒരു കൂട്ടം ആൾക്കാരാണ് ശമരിയര്. അവര് ഇസ്രായേലുള്ള ദൈവത്തെയും അവര് ആയി വന്ന ദൈവത്തെയും കൂടെ ചേർത്ത് വിശ്വസിക്കുന്ന ഒരു സംഘടനയിലും ദൈവവിശ്വാസികളുടെ ഗ്രൂപ്പാണ്. അവർ ഏത് ദൈവത്തെ വിശ്വസിക്കണം എന്ന് അവർക്കതിന് അറിയത്തില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു കൂട്ടരുടെ ഇടയിലും പോകരുത് എന്ന് കർത്താവ് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ശിഷ്യന്മാരോട് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവരെ അയക്കുമ്പോൾ അവരുടെ ഒരു ട്രെയിനിങ് പീരീഡായത് ശിഷ്യന്മാരുടെ. ഈ ട്രെയിനിങ് പീരീഡിൽ ഇവർ ഇതുപോലെ ദൈവമില്ലാത്ത ആളുകളുടെ ഇടയിൽ നന്നാക്കാൻ പോയാലോ, അല്ലെങ്കിൽ ഇതുപോലെ സങ്കരയിലും ആളുകളുടെ ഇടയിൽ വിശ്വാസം പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ വിശ്വാസം അവതാരത്തിലാകും. പക്ഷെ നമ്മൾ പിന്നീട് നമ്മൾ കാണുന്നുണ്ട് കർത്താവ് പെന്തക്കോസ്തി പരിശുദ്ധാത്മാവ് പൂർണ്ണമായി അവർ നൽകി, പരിപൂർണമായി അവര് ഏത് തലത്തിൽ പെട്ടാലും അവർ നശിക്കത്തില്ലെന്ന് ബോധ്യമായതിനു ശേഷമാണ് ജാതികളുടെ ഇടയിലെ ശുശ്രൂഷ നിർവഹിക്കുവാനും എല്ലാവരെയും ദൈവപാതയിൽ കൊണ്ടെത്തിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ ഈ അവരുടെ സമയം ട്രെയിനിങ് പീരീഡ് ആയതുകൊണ്ട് അവർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. നിങ്ങൾ അപകടം പിടിച്ച വഴിയിൽ പോകാതിരിക്കാൻ തക്കവണ്ണം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് അവർക്ക് പോകേണ്ടുന്ന പാതകളെ, പോകരുതാത്ത പാതകളെ പറ്റി അവരൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. രണ്ടാമതായിട്ട് അവരോട് പറയുന്നത് വേർ യു ഷുഡ് ഗോ, നിങ്ങൾ എവിടെ പോകണം എന്ന് പറയുന്നുണ്ട്. അവരോട് പറയുന്നു നിങ്ങൾ കാണാതെ പോയ ആടുകളുടെയിലേക്ക്, ഇസ്രായേൽ ജനങ്ങളിലെ കാണാതെ പോയ ആടുകളുടെ ഇടയിലേക്ക് നിങ്ങൾ പോകണം. ആരാണ് ഈ കാണാതെ പോയ ആടുകൾ? പോയ വഴിക്ക് പോക്കറ്റ് പോയവരുകളാണോ? കാണാതെ പോയ ആടുകൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്ന, ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില ആളുകളുണ്ട്. ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ആളുകൾ, ആ ആളുകളുടെ ഇടയിലേക്ക് പോകണം എന്ന് കർത്താവ് ഇവിടെ ശിഷ്യന്മാരെ പ്രബോധിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നോക്കി ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവര് ദൈവമുമ്പാകെ നല്ലതായിട്ട് ജീവിക്കുന്നവരാണെങ്കിലും ലോകം ശ്രദ്ധിക്കപ്പെടാതെ, സമൂഹം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന അനേക ആളുകളെ കണ്ടെത്തുവാനും അവരെ നന്മയുടെ പാത ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാനുമാണ് ദൈവം ശിഷ്യന്മാരെ വിളിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. പലപ്പോഴും നമ്മൾ നോർത്തേക്ക് നമ്മള് സമൂഹത്തിൽ ജീവിക്കുമ്പോഴേ ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. നമ്മൾ എങ്ങനെയുള്ള ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളെ പോലെയോ നമ്മളെക്കാൾ ഉയർന്ന ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനായിട്ടാണ് നമ്മൾ സാധിക്കുന്നത്. എല്ലാ മനുഷ്യരും അങ്ങനെയൊക്കെ തന്നെയാണ്, എല്ലാ മനുഷ്യരും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ കർത്താവ് പറയുന്നത് നിങ്ങൾ അങ്ങനെയുള്ള ആളുകളെ അല്ല, സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ആളുകളെ കണ്ടെത്താനായിട്ട് നമുക്ക് കഴിയണം. ഞാനിത് പറയുമ്പോഴേ പലപ്പോഴും എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു ചിന്ത, നമ്മുടെ ഈ അമേരിക്കയിലൊക്കെ എല്ലായിടത്തും ഉണ്ടെങ്കിലും ഈ അമേരിക്ക കൂടുതൽ കണ്ടുവരുന്ന, നമ്മുടെ പള്ളികളിൽ കണ്ടുവരുന്ന ഒരു കഥയാണ്. നമ്മുടെ പള്ളിയിൽ ഈ പുതുതായിട്ട് ഇടവക ചേരാനായിട്ട് ആളുകൾ വരുമ്പോഴ് നമ്മൾ ട്രസ്റ്റി ആണെങ്കിലും സെക്രട്ടറിമാരാണെങ്കിലും അല്ലെങ്കിൽ പള്ളിയിലെ കമ്മിറ്റിക്കാരാണെങ്കിലും ഏറ്റവും കൂടുതൽ വരാൻ ഇടവക ചേരാൻ ആഗ്രഹിക്കുന്ന ഏത് തരത്തിലുള്ള ആൾക്കാരെയാണെന്നറിയാം. പള്ളിക്ക് നല്ല കോൺട്രിബ്യൂഷൻ തരാൻ പറ്റുന്നവരും അല്ലെങ്കിൽ നന്നായിട്ട് സബ്സ്ക്രിപ്ഷൻ തരാൻ പറ്റുന്ന ആളുകളും അല്ലെങ്കിൽ ഏത് കാര്യത്തിൽ ചോദിച്ചാലും മടിയില്ലാതെ പണം തരാൻ ആഗ്രഹിക്കുന്ന ആളുകളെ, അത് എങ്ങനെ ഏത് തരത്തിലുള്ള ആളുകളാണെന്ന് അവർക്ക് പ്രശ്നമില്ല. പക്ഷെ ഒരു പാവപ്പെട്ടവനോ അല്ലെങ്കിൽ കാര്യമായിട്ട് പള്ളിക്ക് ഒരു സംഭാവന തരാൻ കഴിവില്ലാത്ത ഒരു മനുഷ്യൻ പള്ളി വന്നു കഴിഞ്ഞാൽ, ഞാൻ എനിക്കതെന്ന് തോന്നിയിട്ടുണ്ട്, പള്ളി പറഞ്ഞിട്ടുണ്ട് അച്ഛനെ അവരെ വിട്ട് വേറെ പണിയൊന്നുമില്ല, അവരെ എന്തിനാ പൊക്കിക്കൊണ്ട് നടക്കുന്നത് എന്ന് ചോദിച്ചിട്ടുള്ള ആളുകൾ ഒത്തിരിയുണ്ട്, ഒത്തിരിയുണ്ട്. കാരണം നമ്മുടെ പള്ളികളിൽ പോലും നമ്മളൊരു മനോഭാവമാണ്, പണമുള്ള ആൾക്കാരെ കാര്യമായിട്ട് പള്ളി കൊണ്ടുവന്ന് ഇടവക ചേർക്കാനും വലിയ തൊഴിലൊന്നും ഇല്ലാത്തവരാണെങ്കിൽ എങ്ങനെയെങ്കിലും മറ്റു പള്ളിയിലൊക്കെ പോകുമെന്ന് പറഞ്ഞ് അടിച്ചു വിടാനും ഒക്കെ താല്പര്യപ്പെടുന്ന മനുഷ്യരാണ്. ഇതൊക്കെ നമ്മുടെ മുമ്പാകെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ തന്നെയാണ്, നമ്മൾ മറന്നു പോകരുത്. അപ്പൊ നമ്മൾ ചോദിക്കും അപ്പൊ പള്ളി എങ്ങനെ പോകും, അതൊക്കെ വേറെ കാര്യം. പക്ഷേ ക്രിസ്തു വിഭാഗനം ചെയ്ത ദൈവസഭയുടെ സുവിശേഷകരാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ആളുകളെയാണ്. ഈ ശ്രദ്ധിക്കപ്പെടാതെ പോകുക എന്ന ആളുകൾ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഒരു ആശയമാണ്, ആഴമായ ആശയ. നമ്മുടെ വീടുകളിലല്ലേ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ആളുകൾ, എത്രയോ കുടുംബത്തിൽ വാർദ്ധക്യത്തിലിരിക്കുന്ന ആളുകൾ കുടുംബത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. അവരെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? മക്കളുടെ സ്നേഹം ലഭിക്കാതെ, മക്കളുടെ കരുതൽ ലഭിക്കാതെ വീടുകളിലും അനാഥാലയങ്ങളിലും തള്ളപ്പെട്ട മാതാപിതാക്കൾ അനവധിയില്ലേ? അവർ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നവരാണ്. എത്രയോ വീടുകളിലും ഭാര്യമാര് മക്കൾ ഭർത്താക്കന്മാര് കരുതാതെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. എത്രയോ വീടുകളിൽ അപ്പന്മാര് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്, മക്കൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. അവര് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ആളുകളുടെ ഇടയിലേക്ക് പോവുകയും അവരെ കണ്ടെത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ വിളിയുടെ ഏറ്റവും വലിയ അടിസ്ഥാനമാണ്. അത് പാവപ്പെട്ടവര് മാത്രമൊന്നുമല്ല, നമ്മുടെ ചുമതലയാണ്. ശ്രദ്ധിക്കപ്പെടാതെ തള്ളപ്പെടുന്ന ആളുകൾ, നിരാശയിലേക്ക് വീഴുന്ന ആളുകൾ, അബദ്ധങ്ങളിൽ പെട്ടുപോകുന്ന ആളുകൾ, ദുഃഖത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളുണ്ടെങ്കിലും നിരാശയിൽ കഴിയുന്ന ആളുകൾ, അവരെയൊക്കെ ശ്രദ്ധിക്കുവാനും അവരെയൊക്കെ കരുതുവാനും ഒക്കെയുള്ള ഒരു വലിയ വെളിയാണ് നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത്, നമ്മൾ അല്ലെങ്കിൽ അതിനുവേണ്ടി അയക്കപ്പെട്ടവരാണെന്നുള്ള ചിന്ത, പ്രത്യേകിച്ച് ആത്മീയ തലത്തിൽ ജീവിക്കുന്ന ആളുകൾ, ഞങ്ങളെപ്പോലുള്ള വിളിക്കപ്പെട്ട വൈദികരും അല്ലെങ്കിൽ ശ്രേഷ്ഠാചാര്യന്മാരും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആശയം തന്നെയാണ് എന്നുള്ളത് ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർപ്പെടുത്തുകയാണ്. മൂന്നാമതായിട്ട് ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കപ്പെടാത്ത ആളുകളുടെ ഇടയിൽ പോകുമ്പോൾ വാട്ട് യു ഷുഡ് സേ, നിങ്ങൾ എന്താ അവരോട് പറയണം? നിങ്ങൾ അവരോട് പറയേണ്ട ഒരു കാര്യം, വേറെ ഒന്നും നിങ്ങൾ പറയണ്ട, ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം, ക്രിസ്തുവിന്റെ സാന്നിധ്യം നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സുവിശേഷം എന്ന് പറയുന്നത് നിരാശയിലിരിക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പാകെ, ശ്രദ്ധിക്കപ്പെടാത്ത ഒരു മനുഷ്യന്റെ മുമ്പാകെ അടുത്തു ചെന്ന് അവനെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുമ്പോഴാണ്. ഏത് നേട്ടങ്ങളെക്കാളും ഏറ്റവും വലുത് ഒരുവനിൽ ക്രിസ്തു ഉണ്ടാകുമ്പോൾ അവന്റെ ജീവിതത്തിലെ എല്ലാ ഭയങ്ങളും അവന്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മറക്കപ്പെടുന്നു എന്നുള്ളതാണ്. ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ആളുകളുടെ തോളിൽ കൈവിട്ട് ചേർത്ത് പിടിച്ചിട്ട് അവരോട് പറയണം, എന്താ പറയേണ്ടത്? നീ വിഷമിക്കേണ്ട, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തു നിന്നെ കണ്ടിരിക്കുന്നു, ക്രിസ്തു നിന്നെ കേട്ടിരിക്കുന്നു എന്ന് പറയാനുള്ള ഒരു ആർജവത്വം നമുക്കുണ്ടാവണം. അത് ഉണ്ടാവണമെങ്കിൽ ഈ പ്രസംഗിക്കുന്ന എന്നിലും നിങ്ങളിലും ആ ക്രിസ്തു ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ്. നമ്മളിലില്ലാത്ത ക്രിസ്തുവിനെ നമുക്ക് എങ്ങനെ പങ്കുകൊടുക്കാനായിട്ട് കഴിയുന്നത്? പലപ്പോഴും ഒക്കെ നമ്മള് ചിലരോടൊക്കെ പറയും, ഓ പേടിക്കേണ്ട, ദൈവമുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴോ, ഞാനൊക്കെ ഉൾപ്പെടെയുള്ള കാര്യമാണ് പറയുന്നത്, അല്ലാതെ എന്നെ മാറ്റി നിർത്തിക്കൊണ്ടതല്ല. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ അവസ്ഥ എന്തെന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഒന്നും വാക്കുകൾക്കോ നമ്മൾ പങ്കുവെക്കുന്ന ദൈവരാജ്യ സുവിശേഷങ്ങൾക്കോ ഒരു ശക്തിയില്ലാത്തത്. അത് ശക്തി ഉണ്ടാകണമെങ്കിൽ ഈ കൊറോണയോ മറ്റു പലതിനെയോ ഭയപ്പെടാതെ തന്നെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് സത്യം. പക്ഷെ അത് അതിനെ ഭയന്നുകൊണ്ട് പിന്നെ ദൈവത്തെ വിളിക്കാതെയും അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ലോകത്തിന് കൊടുക്കുമ്പോഴാണ് ഇവിടെയാണ് നമ്മുടെയൊക്കെ ഈ സുവിശേഷത്തിന്റെ ശക്തി നിലനിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന, വിഷമിച്ചിരിക്കുന്ന ആളുകളെടുത്ത് ചെന്ന് പറയണം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആ ദൈവസാന്നിധ്യ ബോധം അവർക്ക് അവർക്ക് നൽകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചുമതല എന്ന് പറയുന്നത്. എന്നിട്ട് വീണ്ടും അവരോട് പറയുകയാണ്, നാലാമത് അവരോട് പറയുന്നത് വാട്ട് യു വിൽ ഡു, നിങ്ങൾ എന്താ അവരോട് ചെയ്യണം? അവരോട് പറയുന്നുണ്ട്, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായിട്ട് കൊടുക്കുക. എന്താ പറഞ്ഞത്? വളരെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഒരു നിമിഷത്തെ പ്രസംഗം കൊണ്ട് തീരുന്ന വാക്കുകൾ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നുള്ളതേ ഉള്ളൂ. ശിഷ്യന്മാരോട് പറയുകയാണ്, സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങൾ സൗജന്യമായിട്ട് കൊടുക്കണം. എന്താ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിച്ചത്? നമുക്ക് എന്തെങ്കിലും സൗജന്യമായിട്ട് കിട്ടിയിട്ടുണ്ടോ സൗജന്യമായിട്ട് കൊടുക്കാൻ? ഇന്ന് പല മനുഷ്യരും ഈ സൗജന്യമായിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, സൗജന്യമായിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ സൗജന്യമായിട്ട് കിട്ടിയത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷെ ഈ സൗജന്യമായിട്ട് എന്ത് കിട്ടിയെന്ന് അറിയാത്തത് കൊണ്ടാണ് ഈ കിട്ടാത്തതൊക്കെ, എന്ന് പറഞ്ഞാൽ പണമല്ല അത് കൊടുക്കത്തില്ല, ഈ കിട്ടാത്തതൊക്കെ കൊടുക്കാനാണ് പലരും ആഗ്രഹിക്കുന്നത്. ഞാനിത് പറഞ്ഞു വന്നത് ഇന്ന് നമുക്കറിയാം ഈ സുവിശേഷ മേഖലകളില് സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ അപജയം എന്തെന്നറിയാം? ഇന്ന് മനുഷ്യനെ കബളിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് തരാം ഇത് തരാം എന്ന് പറഞ്ഞ് വെളിച്ചെടുപ്പിക്കുന്നതാണ്. ഇന്ന് രോഗസൗഖ്യങ്ങളും അത്ഭുത വരങ്ങളും ഒക്കെ ഇന്ന് മനുഷ്യൻ നല്ല ആഗ്രഹിക്കുന്നത് ഈ അത്ഭുതം കിട്ടാനാണ്, അതിനുവേണ്ടി ഓടി നടക്കുക അലയുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഇതിങ്ങനെ ഈ അത്ഭുതം കിട്ടാനായിട്ട് അല്ലെങ്കിൽ അത്ഭുതം നേടാനുള്ള വിശ്വാസത്തിന് വേണ്ടി മനുഷ്യനെ അതിനായിട്ട് ട്രെയിൻ ചെയ്യുകയും സുവിശേഷങ്ങളൊക്കെ അങ്ങനെ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചെയ്യുന്നറിയാം, ഈ സൗജന്യമായിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതൊക്കെ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, ഇതൊട്ടും നടക്കുന്നുമില്ല. പലരുടെ ജീവിതം കബളിപ്പിലേക്കും ഇങ്ങനെ കൊടുക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ആളുകളൊക്കെ വലിയ പണക്കാരായിട്ടും വലിയ കോടീശ്വരന്മാരായിട്ടും മാറിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇതാർക്കും ലഭ്യമാകുന്നില്ല, മനുഷ്യർ ഇങ്ങനെ കബളിക്കപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാ സത്യം. ഞാൻ പറയുന്നത് ഈ സൗജന്യമായിട്ട് കൊടുക്കാൻ വിളിക്കപ്പെട്ട നമ്മളിൽ ഒരുപാടുണ്ട്. അത് മാത്രം കൊടുത്താൽ മതി എന്ന്, നിങ്ങൾ സൗജന്യമായിട്ട് കിട്ടി അല്ലെങ്കിൽ നമുക്ക് സൗജന്യമായിട്ട് കിട്ടിയിട്ട് മാത്രം കൊടുത്താൽ മതി, അല്ലാത്തതൊന്നും നമ്മൾ കൊടുക്കാൻ നമ്മൾ പ്രയാസപ്പെടണ്ട. എന്താ സൗജന്യമായിട്ട് കിട്ടിയത്? നമുക്ക് സൗജന്യമായിട്ട് കിട്ടിയ ഏറ്റവും വലിയ മൂല്യം എന്താണെന്നറിയാമോ? അതിനപ്പുറം ഒന്നുമില്ല. ഈ അത്ഭുതങ്ങളും പരിഗണകളും ഒന്നും നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. സൗജന്യമായിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ നന്മ നമ്മുടെ ഹൃദയത്തിലെ സ്നേഹമാണ്. അതിൽ കൂടുതൽ തന്നെ വേണം കൊടുക്കാൻ. ഏറ്റവും വിലയേറിയ മൂല്യങ്ങൾക്കപ്പുറമായ നന്മ ഹൃദയത്തിലുള്ളപ്പോൾ അത് കൊടുക്കാതെ തരികടകൾ കൊടുത്താൽ എങ്ങനെയാണ് വിശ്വാസം വർദ്ധിക്കുന്നത്? എങ്ങനെയാണ് ഭക്തി ഉണ്ടാവുന്നത്? ഏറ്റവും വലുതായിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള സ്നേഹമാണ്. ആ സ്നേഹം പങ്കുവെക്കുമ്പോൾ എല്ലാം ആകുന്നുള്ളതാണ്. ആ സ്നേഹത്തിൽ നിന്ന് ആ സ്നേഹം പങ്കുവെക്കുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥന ഒരാൾക്ക് പങ്കുവെക്കുക എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ തന്നെ വേണം. നമ്മുടെ പ്രാർത്ഥനകൾ അത്ര ശക്തിയുള്ളതാണ്. നമ്മൾ മറ്റുള്ള വേദന അനുഭവിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി ഒരു നിമിഷം നമ്മൾ കണ്ണുനീര് പൊഴിക്കുമ്പോൾ ആ പ്രാർത്ഥനയേക്കാൾ അപ്പുറമായിട്ട് വേറൊരു സൗഖ്യവും ഇല്ലെന്നുള്ളതാണ്. ഒരു പക്ഷെ പെട്ടെന്ന് രോഗം മാറിയില്ലെങ്കിലും അല്ലെങ്കിൽ പെട്ടെന്ന് അവൻ ആശ്വാസം ലഭിച്ചില്ലെങ്കിലും നമ്മുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുന്നുള്ളൊരു സംശയമൊന്നുമില്ല. അതിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ കൊടുക്കാൻ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ട് ഉണ്ടെങ്കിൽ ആ സ്നേഹത്തിന്റെ ഒന്നാമത്തെ ഘടകം പ്രാർത്ഥനയാണ്. രണ്ടാമതായിട്ട് നമ്മൾ കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന നന്മകളുടെ ഒരു ഭാഗം കൊടുക്കാൻ പാടില്ലേ? ഈ രണ്ട് സംഗതികളും മറച്ചു വെച്ചുകൊണ്ട് ഒരിക്കലും കൊടുക്കാൻ പറ്റാത്ത ചില തരികട നമ്പറുകൾ ഇപ്പൊ എഴുന്നേറ്റ് നടക്കും, ഇപ്പൊ ഓടിച്ചാടും തുള്ളും എന്ന് പറഞ്ഞ് മനുഷ്യനെ കബളിപ്പിക്കുന്ന അശുദ്ധാത്മികതയിലേക്ക് ഇന്ന് മനുഷ്യൻ വീണുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്ത് കൊടുക്കാം എന്നുള്ളതിനെ പറ്റി ഒരു വേൽപ്പട്ടക്കാരും പട്ടക്കാരും അല്ലെങ്കിൽ ദൈവവിളി കേട്ടവരൊന്നും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൂടുതലൊന്നും കൊടുക്കാൻ പോണ്ട. സൗജന്യമായി എന്തൊക്കെ ദൈവത്തിൽ നിന്ന് ലഭിച്ചുവോ അതിന്റെ ഒരു പങ്ക് മാത്രം കൊടുക്കാൻ നമ്മൾ താല്പര്യം കാണിച്ചാൽ മതി. അത് കൊടുക്കാതെ കയ്യിലിരിക്കുന്നത് കൊടുക്കാതെ കിട്ടാത്തത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കുന്നതാണ്. ഞാൻ എല്ലാവരുടെയും കാര്യമാണ്, ഞാൻ ഞങ്ങളെ പറ്റി അതൊന്ന് ഉദാഹരണമായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന എല്ലാവരും ചേർത്ത് പറയുന്നൊരു കാര്യമാണ്, നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഗതി ഒരു വ്യക്തിക്ക് ദൈവം തന്ന അത് ഏറ്റവും മൂലമുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തിൽ ഉരിഞ്ഞു വരുന്ന പ്രാർത്ഥനയും ആ സ്നേഹത്തിൽ നിന്ന് ഉരിഞ്ഞു വരുന്ന സാമ്പത്തികമായിട്ടുള്ള സഹായമായി എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായിട്ടുള്ള സഹായമായിക്കോട്ടെ, അത് പങ്കുവെച്ചു കൊടുക്കാൻ നമുക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാണ് ക്രിസ്തു വിഭാവനം ചെയ്ത സൗജന്യമായിട്ട് ലഭ്യമായ ദാനം. അതിലെ ശിഷ്യന്മാരോട് പറഞ്ഞത്, പിന്നെ ചിലപ്പോൾ രോഗസൗഖ്യ ശിഷ്യന്മാർ കൊടുത്തിട്ടുണ്ടാവാം. അത് ചില കാലഘട്ടത്തിൽ അനിവാര്യമായിരുന്നു. കൂടുതൽ ദൈവ ശുശ്രൂഷ മനസ്സിലാക്കുവാനില്ല, അതൊന്നും ശിഷ്യന്മാർ അതിനെപ്പറ്റി ചിലപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥകളും ഉണ്ടാകാം. കർത്താവിന് പോലും തന്റെ പ്രവൃത്തി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടല്ലോ. കർത്താവ് പറയുന്നുണ്ടല്ലോ തന്റെ വീര്യപ്രവൃത്തിയിലൂടെ നടന്നില്ല, അവർക്ക് അവിശ്വാസത്തിൽ അവർ അത്ഭുതം തോന്നി എന്ന് പറഞ്ഞു. അങ്ങനെ ഘട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതൊന്നും ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവം നമുക്ക് എന്ത് സൗജന്യമായിട്ട് തന്നോ ആ സൗജന്യമായിട്ട് തന്നത് മനസ്സോട് പങ്കുവെക്കാനുള്ള കൃപ മാത്രം നമുക്ക് മതി. അല്ല, അസാധ്യമായിട്ടൊന്നും കൊടുക്കണമെന്നൊന്നും ലോകമോ ദൈവമോ ഒന്നും ആഗ്രഹിക്കുന്നില്ലെന്നുള്ളതാണ് ആ സത്യം. എന്നിട്ട് അവരോട് ആറാമതായിട്ട് പറയുന്നു, വാട്ട് യു ഷുഡ് ഹാവ്, നിങ്ങൾ എന്ത് കരുതണം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്താണ് നിങ്ങൾ കരുതേണ്ടത്? നമുക്കറിയാം, നമ്മളൊക്കെ മാതാപിതാക്കള് മക്കളെ ദൂരദേശത്തേക്ക് അയക്കുമ്പോൾ അവര് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് മൂന്ന് കാര്യങ്ങൾ കരുതാൻ പറയും. ഒന്ന്, പോകുന്ന യാത്രാവേളയിൽ കഴിക്കുന്ന ഭക്ഷണം. രണ്ട്, ഉപയോഗിക്കുന്ന പണം. മൂന്നാമതായിട്ട് വസ്ത്രം. ഇത് മൂന്നും അത്യന്താപേക്ഷിതമായിട്ട് നമ്മളെല്ലാം ഏത് ഞാനും നിങ്ങളും ഒക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ നമ്മുടെ സഹായത്തിന് യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കൊടുത്തുവിടുന്ന സംഗതികളാണ്. പക്ഷേ ഈ സ്വർഗത്തിലെ അപ്പൻ ഈ മക്കളെ 12 പിള്ളേരെ പറഞ്ഞു വിടുമ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ അതൊന്നും എടുക്കണ്ട, നിങ്ങൾ വെറുതെ പോയാൽ മതി, നിങ്ങൾ കരുതേണ്ട രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവവചനത്തിന്റെ നന്മ അത് മാത്രം മതി. സമാധാനം ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ സമാധാനം അവർക്ക് പകർന്നു കൊടുക്കുക. അവിടെ തന്നെ നിങ്ങൾ ലോകത്തിൽ ഒന്നും കരുതണ്ട, കാരണം നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഉയരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് തന്നിരിക്കും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ടുള്ള ശിഷ്യന്മാർ മടങ്ങി വരുമ്പോൾ അവരോട് ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ട്? അവർ കൈകൊട്ടി സന്തോഷത പറഞ്ഞു, കർത്താവേ ഞങ്ങൾക്ക് ഒന്നിനും കുറവ് വന്നില്ല. വിശ്വാസത്തോടെ പോയാൽ പോകുന്നവരുടെ ജീവിതത്തിൽ ഒന്നിനും കുറവ് വരത്തില്ല എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു ചിന്ത മനസ്സിൽ വെക്കുമ്പോൾ ഒരു പക്ഷേ കണ്ണു നനയുന്നൊരു സംഗതിയാണ്. ജീവിതത്തിന്റെ ഒരു നേട്ടങ്ങളും ഇല്ലാതെ ഒരു ഭാഗപോലും എടുക്കാതെ യാത്ര ചെയ്തിട്ടുള്ള എത്രയോ ദൈവത്തിന്റെ പാതയിൽ മുന്നേറിയ ആളുകൾ നന്മയിൽ ജീവിക്കുന്നു, ഞാൻ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു, അത് ഞാൻ അവരെ വിട്ടുകളാം, ഞാൻ അവരുടെ കാര്യമല്ല പറയുന്നത്. സാധാരണ തലത്തിൽ ജീവിക്കുന്ന എത്രയോ ആചാര്യന്മാരും ശ്രേഷ്ഠാചാര്യന്മാരും ഇവിടുന്ന് അവർക്ക് ലഭ്യമായത് അത് ഉയരങ്ങളിൽ നിന്ന് ദൈവം ചരൽ കൂടി തോന്നിപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ദൈവപാതയിൽ ചിലരൊക്കെ സ്വാർത്ഥമായിട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ ദൈവത്തിന്റെ പാതയിൽ മുന്നേറുമ്പോൾ അവർ സ്വതന്ത്രരായിട്ട് നടന്നാൽ മതി. ഹൃദയങ്ങളിൽ ദൈവത്തെ പറ്റിയുള്ള സ്നേഹവും ലോകത്തെ പറ്റിയുള്ള സ്നേഹവും വഹിച്ചുകൊണ്ട് പോയാൽ അവർ യാത്രയിൽ ഒരു നിമിഷത്തെ ഭക്ഷണത്തിന് പോലും ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും മുടക്കാത്ത അപ്പനാണ്. ഞങ്ങളൊക്കെ ഈ ഇതിനോട് ചേർത്ത് ചിന്തിക്കും പറയുന്നതാ, പലപ്പോഴും ഞങ്ങൾ അച്ഛന്മാരൊക്കെ ജനങ്ങളുടെ കരുതല് പലപ്പോഴും ഉണ്ടാകുമ്പോൾ കണ്ണു നിറയാറുണ്ട്. ഞങ്ങൾ കഴിച്ചോ, അല്ലെങ്കിൽ ഞങ്ങള് എങ്ങനെയുണ്ട് എന്നൊക്കെ ചില മനുഷ്യർ ചോദിക്കുമ്പോൾ, കാരണം അവരെ പറ്റി അങ്ങനെ അവരെ അങ്ങനെ ചോദിക്കാൻ അല്ലെ ചോദിപ്പിക്കാൻ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ തോന്നിപ്പിക്കുന്ന ഒരു ദൈവാത്മാവുണ്ടല്ലോ, അത് ക്രിസ്തു തോന്നിപ്പിക്കുന്നതാ, സംശയമൊന്നുമില്ല. ഇത് പറയുമ്പോഴേ കണ്ണു നിറഞ്ഞു പോകും. തീർച്ചയായിട്ടും ആ സ്നേഹം ഒരു വ്യക്തിയുടെ രൂപപ്പെട്ട് വരുന്നതിന്റെ പിന്നിൽ അത് കഴിവുകൊണ്ടോ ബുദ്ധികൊണ്ടോ ലഭിക്കുന്നൊന്നുമല്ല. ദൈവത്തിന്റെ പാതയിൽ ഇറങ്ങുമ്പോൾ ദൈവം ഒരുക്കുന്ന സാധ്യതകളാണെന്നുള്ളത് തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് അയക്കപ്പെട്ടവര് സ്വതന്ത്രരായിരിക്കണം. അവരൊന്നും കരുതണ്ട, അവർക്ക് കരുതാനുള്ളത് സ്വർഗത്തിലെ അപ്പൻ കരുതിക്കൊള്ളും. കൊടുക്കാനുള്ളത് കൊടുക്കാൻ, സൗജന്യമായിട്ടുള്ളത് കൊടുക്കാൻ മാത്രം ഒരു താല്പര്യം കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കൊടുക്കാനുള്ളത് ദൈവം തന്നിരിക്കുന്നുള്ള യാതൊരു സംശയമില്ല. ദൈവം പറയുന്നു, വാട്ട് യു ഷുഡ് ഹാവ്, നിങ്ങളൊന്നും കരുതണ്ട, കരുതാനുള്ളത് നിങ്ങൾക്ക് ദൈവം നൽകും. എന്നിട്ട് അവസാനമായിട്ട് അവരോട് പറയുന്നുണ്ട്, ഹൗ യു ഷുഡ് ബിഹേവ്. അത് പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്താണ് പറയുന്നത്? അവരോട് പറയുന്നത്, നിങ്ങൾ എങ്ങനെ പെരുമാറണം. നിങ്ങൾ ഏതെങ്കിലും ഒരു വീടുകളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ അവരെ സ്വീകരിച്ചാൽ നിങ്ങളുടെ സമാധാനം അവർക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾ അവിടെ തന്നെ അവർ തരുന്നത് ഭക്ഷിപ്പിൻ. അവരൊന്ന് പോകുമ്പോൾ അവരെ അനുഗ്രഹിച്ചിട്ട് തിരിച്ചു പോരുവേ. ഏതെങ്കിലും ഒരു ആളുകള് നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ നിങ്ങളൊന്നും പറയാൻ പോകണ്ട, ആ കാലിലെ പൊടിയും തട്ടി നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പിന്തിരിഞ്ഞു പോകുമോ? ആ ആളുകൾക്ക് സൊദോമയിലും ഗൊമോറയിലും ഉണ്ടായ അതിനേക്കാൾ അധികം ഉണ്ടാകുമെന്ന് കർത്താവ് പറയുന്നു. എന്ന് പറഞ്ഞാല് ഒരുപക്ഷെ ഇന്നത്തെ അയക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമായത്. നമുക്ക് ആരെങ്കിലും എതിരെ ഒന്ന് പ്രവർത്തിക്കുമ്പോൾ അന്ന് അവനെ അങ്ങനെ ചെയ്യുന്നത് അപ്പം അങ്ങനെ കാണിച്ചു കൊടുക്കാം. വേല വെക്കാനും പണിയാനും ഒക്കെ പോകുന്ന കുറച്ചാളുകളെങ്കിലും കാണും. പക്ഷെ ഈ ദൈവം വിളി ശ്രദ്ധയോടെ ശ്രദ്ധിക്കുന്ന ആളുകൾ അതിനെപ്പറ്റി വിഷമിക്കേണ്ട ആവശ്യം. നിങ്ങളെ കരുതി നിങ്ങളെ അനുസ്വീകരിക്കുന്നുണ്ടെങ്കിൽ സന്തോഷമായിട്ട് അനുഗ്രഹിച്ചു പോകും. സ്വീകരിക്കുന്നില്ലെങ്കിലും നിങ്ങളെ ശവിക്കൊന്നും വേണ്ട, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് തിരിച്ചു പോകും, ബാക്കി ദൈവത്തിന് വിട്ടുകൂടാം. അല്ലാതെ ഈ പറയുന്ന പോലെ തന്നെ വൈരാഗ്യത്തിനോ അല്ലെങ്കിൽ വിദ്വേഷത്തിനോ കല്ലിക്കാനോ കൊല്ലിക്കാനോ വേല വെക്കാനോ പണിയാനോ ഒന്നും അതൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മളതിൽ പെട്ടുപോകും. അങ്ങനെ വളരെ പെട്ടിട്ടുണ്ട്. നമ്മൾ ശാന്തമായി മിണ്ടാതെ പോകുക, അതിനെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത്, പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിഷ്കളങ്ക ഹൃദയമായിട്ടുള്ളവരായിട്ട് നിങ്ങൾ പോകും എന്ന് പറയാനായിട്ട് കാരണം. നിങ്ങളൊരു വേലത്തരൊന്നും അപകടത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ സൂക്ഷിച്ചാൽ മതി. ഒന്നും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങളെ അതുകൊണ്ട് കർത്താവ് ശിഷ്യന്മാരായിട്ട് അവരുടെ ഉണ്ട്. നിങ്ങളെ സ്വീകരിക്കുന്നവര് എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്റെ പിതാവിനെ സ്വീകരിക്കുന്നു. കാരണം ഒരു ദൈവത്തിന്റെ പിന്നെ ഈ സ്വീകരിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ കപട ആത്മീയതയാണോ എന്നുള്ളത്. അതിനുള്ള വെളിച്ചം ദൈവം എല്ലാ മനുഷ്യർക്കും നൽകിയിട്ടുണ്ട്, അത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് വളരെ പ്രധാനമായിട്ട് പറയുന്നു, നിങ്ങള് വിദ്വേഷിക്കാനും തല്ലാനും കൊല്ലാനും അടിക്കാനും പിടിക്കാനും ഒന്നും പോകണ്ട. നിങ്ങളെ സ്വീകരിക്കുന്നവരെ ഹൃദയപൂർവ്വം അനുഗ്രഹിക്കൻ, സ്വീകരിക്കാത്തവരുടെ ഒന്ന് ചിരിച്ച് പൊടിയും തട്ടി തിരിച്ചു പോയാൽ മതി, ബാക്കി ഞാൻ കൈകാര്യം ചെയ്തോളാം. ഒരുപക്ഷെ ഈ അയക്കപ്പെട്ടവർ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ തെറ്റിദ്ധരിക്കരുത്, ഇത് മേൽപ്പട്ടക്കാരും പട്ടക്കാരും അല്ലെങ്കിൽ സുവിശേഷകർ മാത്രമാണ്. ഞാനും നിങ്ങളും എല്ലാവരും അയക്കപ്പെട്ടവരാണ്. എന്നെ കേൾക്കുന്ന എല്ലാ മനുഷ്യരും അയക്കപ്പെട്ടവരാണ്. നമ്മളോടൊക്കെ ദൈവം പറയുന്നുണ്ട്, നിങ്ങൾ എവിടെ പോകരുത്, നിങ്ങൾ എവിടെയൊക്കെ പോകണം, നിങ്ങൾ എന്തൊക്കെ പറയണം. നമ്മുടെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളോട്, പ്രയാസം അനുഭവിക്കുന്ന ആളുകളോട് ഒരു വാക്ക് ദൈവത്തെ പറ്റി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ലേ? അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം. ഞാനും നിങ്ങളും നമുക്ക് സൗജന്യമായിട്ട് എന്തുമാത്രം നന്മകൾ ദൈവം തന്നിട്ടുണ്ട്, അത് പങ്കുവെക്കാനായിട്ട് നമുക്ക് മനസ്സുണ്ടാവട്ടെ. നമ്മൾ എന്ത് കരുതണം. ഇന്ന് കരുതല് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇന്ന് കരുതി 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 നമ്മൾ ഒരു 10 തലമുറയ്ക്കുള്ളത് കരുതി വെച്ചിരിക്കുകയാണ്. ഒരു നല്ല കാര്യം എനിക്ക് ഒത്തിരി ഉദാഹരണം പറയാനുണ്ട്. ചില മനുഷ്യരൊക്കെ പള്ളിയിലൊക്കെ ഏതെങ്കിലും പാവപ്പെട്ട സഹായിക്കുന്ന കാര്യം പറയുമ്പോൾ ഒരുപാട് പൈസ ഉള്ള മനുഷ്യറിയാം, 5 പൈസ പോലും നൽകാത്ത മനുഷ്യർ എനിക്കറിയാം. ആകെ ഒന്നോ രണ്ടോ മക്കൾ പോലും മക്കളെ ഉള്ളൂ, അല്ലെ ഒരു മക്കളെ ഉള്ളൂ. മക്കൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാകുന്നു, അവർക്ക് വേണ്ടെന്ന് പറയുന്നത് എന്നാലും കൊടുക്കത്തില്ല. എനിക്ക് ഉദാഹരണം പറയാൻ ഒരുപാട് ആളുകളുണ്ട്. എത്ര പറഞ്ഞാലും ചിലപ്പോൾ ചില പാവപ്പെട്ട ഈ കൊടുക്കുന്ന മനുഷ്യർ തന്നെ ഒരുപാട് കൊടുക്കും. ചില പാവങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കാനായിട്ട് വാവിട്ട് പറഞ്ഞാലും 5 പൈസ പോലും കൊടുക്കാത്ത. അപ്പൊ നമ്മൾ ഓർക്കേണ്ടതാണ്, നമ്മള് എത്ര ദിവസം നമ്മളിത് കരുതും. നമ്മളിത് കരുതി ഒന്നും കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവസാനം നമ്മുടെ നിക്ഷേപിച്ചതിനെ പറ്റി നമുക്കുള്ളതിനേക്കാൾ കണക്ക് ഈ ദൈവത്തിനുണ്ടെന്ന് മറന്നു പോരുന്നത്. നമ്മൾ എത്ര ഉണ്ടാക്കുന്നു എന്നുള്ളതിലല്ല, നമ്മള് മരിക്കുന്നതിന് മുമ്പ് ആർക്കെങ്കിലും ഒക്കെ ഒരു വീട് വെച്ച് കൊടുക്കാനോ ഒരു കല്യാണം നടത്താനോ അല്ലെങ്കിൽ ഒരു ആശ്രമത്തില് താമസിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും പട്ടിണി കിടക്കുന്ന അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു ദുരിതാശ്വാസ ക്യാമ്പില് എന്തെങ്കിലും കൊടുക്കാൻ എല്ലാ പണവും അവസാനം നമ്മൾ ഇട്ടേച്ച് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഞങ്ങളെപ്പോലുള്ള എല്ലാ മനുഷ്യരും ചിന്തിക്കും, ഞങ്ങൾ നിങ്ങളും എല്ലാവരും ഓരോ ചിന്തിക്കേണ്ട വിഷയമാണ്. എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ സ്നേഹം കൊടുക്കും, ഇതെല്ലാം നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. പിന്നെ നിങ്ങൾ എന്ത് കരുതണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ എങ്ങനെ പെരുമാറണം. അതുകൊണ്ട് ഇത് എല്ലാവരെയും നമ്മളെല്ലാം വിളിക്കും ഐക്യപ്പെട്ടവരാ. അതുകൊണ്ട് അല്ലെ ഈ ലോകത്തിൽ വിളിക്കപ്പെട്ടവരാ. അതുകൊണ്ട് നമ്മൾ ഈ ചിന്തകളൊക്കെ നമ്മളെ ഭരിക്കട്ടെ. നമ്മുടെ വിളി എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ വിളിയല്ല. ദൈവം നമ്മളെ വിളിച്ച് ദൈവപാതയിൽ കൊണ്ടു നടക്കുന്ന മക്കളാണ് ഞാനും നിങ്ങളുമൊക്കെ. ദൈവത്തിൽ നിന്ന് സൗജന്യമായ നന്മകൾ ലഭിക്കുമ്പോൾ അതൊക്കെ പകർന്നു കൊടുക്കാനായിട്ടുള്ള അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടവരാണ് എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. ദൈവം നമ്മൾ അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
സ്ലീഹ നോമ്പ് കാലത്തിൽ ശിഷ്യന്മാരെ ദൈവം തമ്പുരാൻ ഏൽപ്പിക്കുവാൻ ആഗ്രഹിച്ച ചില ദൗത്യങ്ങൾ അരുതെന്ന് പറഞ്ഞതും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതുമായ വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് ആനുകാലികമായ വിഷയങ്ങളെയും പ്രത്യേകിച്ച് ഈ COVID-19 കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെയും ഒക്കെ കോർത്തിണക്കിയാണ് അച്ഛൻ തുടക്കത്തിൽ പറഞ്ഞത്. അച്ഛന്റെ ആശയങ്ങൾ അത്ര വലുതൊന്നും ആയതുകൊണ്ടല്ല ഞാൻ വീണ്ടും പറയുന്നത്. മനസ്സ് പ്രേരിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഇന്ന് പ്രസംഗിക്കാൻ ചുമതലപ്പെടുത്തിയ ഒരാള് വൈദികനാണെന്ന് എനിക്കറിയാൻ പാടില്ല. ആയിരിക്കും അത് കൃത്യമായ മറുപടി ലഭിക്കാത്തത് കൊണ്ട് അച്ഛന്റെ ആരംഭം കുറിച്ചു വന്ന. പക്ഷേ അനുഗ്രഹീതമായ ഒരു സന്ദേശം ദൈവം തമ്പുരാൻ ഈ പ്രിയപ്പെട്ട രാജേഷനിലൂടെ നമ്മളെ കേൾപ്പിച്ചു കഴിഞ്ഞു. അതിന്റെ തുടക്കത്തിൽ തന്നെ അച്ഛൻ പറഞ്ഞത് ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ധ്വനിയെ അവതരിപ്പിക്കുകയും ശിഷ്യന്മാരെ ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി അയക്കുകയും ചെയ്യുമ്പോൾ ചെയ്യരുത് എന്ന് ആവശ്യപ്പെടുന്ന ഒരു പട്ടികയും ചെയ്യുവാനുള്ള ഒരു പട്ടികയും എന്ന ചില ഉദാഹരണങ്ങളൊക്കെ വേദപുസ്തകത്തിൽ അച്ഛൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. സെവൻ അയാംസ് എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിലെ ഏഴ് ശ്രേഷ്ഠമായ വചനങ്ങളെ കൃത്യമായി പിതാക്കന്മാർ എഴുതി തലക്കെട്ടോടുകൂടി ഉപയോഗിക്കുന്നത്. അതിനെ ദ സോഷ്യോ കൾച്ചറൽ ആൻസർ ടു ദ ഹ്യൂമൻ വേൾഡ്, മനുഷ്യജീവിതത്തിന് ആവശ്യമായ അവന്റെ സാംസ്കാരികവും സാമൂഹികവുമായ പശ്ചാത്തലത്തിൽ അവൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അത് കൃത്യമായി വെളിപ്പെടുത്തുവാനാണ് ഈ ഏഴ് ധ്വനികൾ ദൈവം തമ്പുരാൻ തന്റെ സന്ദേശമായി ജനത്തിന്റെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ വികാരം എന്തെന്ന് ചോദിച്ചാൽ അത് സാഹിത്യകാരന്മാരും ചിന്തകന്മാരും പിതാക്കന്മാരും ഒക്കെ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, വിശപ്പാണ് ലോകത്തിലെ ഏറ്റവും വലിയ വികാരം, മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ വികാരം. അത് മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒക്കെ അത് ഒരുപോലെ തന്നെയാണ്. ഈ വിശപ്പെന്ന വികാരത്തെ തന്റെ ജീവിതം കൊടുത്തുകൊണ്ട് ഉത്തരമാക്കി മാറ്റിയ ക്രിസ്തു പറഞ്ഞതായ ചില ആശയങ്ങളെ അച്ഛൻ ചേർത്ത് വെച്ചപ്പോൾ അതിന്റെ മധ്യത്തിൽ കൃത്യമായിട്ടൊരു കാര്യം അച്ഛൻ ധ്വനിപ്പിച്ചു. കൊറോണ കാലഘട്ടം കടന്നു വന്നപ്പോൾ നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത് ഈ കൊറോണ കാലഘട്ടം ഒന്ന് മാറാനാണ്. പക്ഷെ ചില മനുഷ്യരെങ്കിലും വൈദികരോടും വിശ്വാസികളോടും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ദേവാലയത്തിൽ പതിവായി പോകുന്ന മനുഷ്യരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ടും എന്താണ് ഈ കൊറോണ മാറാത്തത്? അതിന്റെ ഉത്തരവും രാജേഷൻ കൃത്യമായിട്ട് പറഞ്ഞു. ദൈവം ആഗ്രഹിക്കുന്നത് ഒരു പുതിയ ജീവിതക്രമമാണ്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഡോൺസ് അല്ലെങ്കിൽ ചെയ്യരുത് എന്നാവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ പല പ്രാവശ്യം തിരുവചനത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടും അതിനെയൊക്കെ ലാഘവത്തോടു കൂടി കണ്ട് നമ്മളുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് അതിനെ വ്യാഖ്യാനിച്ച് മുന്നോട്ട് പോയപ്പോൾ ചില കാര്യങ്ങളെ നീ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണമെന്നും ചില കാര്യങ്ങൾ നീ ഹൃദയത്തിൽ കൃത്യമായി സൂക്ഷിക്കുവാൻ തക്കവണ്ണം കരുതണം. ഈ രണ്ട് കാര്യങ്ങൾ നടപ്പാകാത്തത് കൊണ്ടാണ് ഇന്നും ഈ കൊറോണ മാറാത്തത് എന്ന് ചിന്തകന്മാരും പിതാക്കന്മാരും പറയുമ്പോൾ നമുക്കൊരുപക്ഷെ അവരോട് പുച്ഛം തോന്നും. കാരണം അതിന്റെ പ്രതിസന്ധി അനുഭവിക്കുന്നവർക്ക് ഈ ഒരു ഉത്തരം പെട്ടെന്ന് ഗ്രഹിക്കാനോ അത്ര സുഖകരമായി തോന്നുകയില്ല എങ്കിൽ തന്നെ യഥാർത്ഥത്തിൽ ദൈവം ഈ പ്രാർത്ഥന കേൾക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ദൈവം വിഭാവനം ചെയ്ത ആ പുതിയ ജീവിതത്തിലേക്ക് മനുഷ്യൻ വരണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ട് നാം ഇന്നും ആഗ്രഹിക്കുന്നത് ഇത് ഈ കൊറോണ കാലഘട്ടം ഒന്നുമായി കഴിഞ്ഞാൽ യഥേഷ്ടം നമ്മൾ എങ്ങനെ ജീവിച്ചു അതുപോലെ വീണ്ടും നമുക്ക് ജീവിക്കണം. പക്ഷെ ദൈവം അതല്ല വിഭാവനം ചെയ്തത്. അതുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ യുദ്ധഭീഷണികളും വലിയ പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിട്ടും കണ്ടുപിടുത്തങ്ങളിൽ ലോകം അങ്ങേയറ്റത്തെ മേഖലകളിലൊക്കെ എത്തിച്ചേർന്നിട്ടും അദൃശ്യമായ ഒരു ചെറിയ ഒരു ഒരു വൈറസിനെ ചെറുത്ത് നിൽക്കുവാൻ കേവലം 4-5 മാസമായിട്ട് പോലും ആ ശാസ്ത്ര ലോകത്തിന് ഒരു ഉത്തരവും കണ്ടെത്താൻ പറ്റാത്തതിന്റെ കാരണവും ഇത് തന്നെയാണ്. നമ്മൾ ഈ പുതിയ തലമുറ വന്നപ്പോഴേക്കും ദൈവത്തെക്കാൾ കൂടുതൽ ശാസ്ത്ര ലോകത്തെ വിശ്വസിക്കുകയും അതിലൂടെ ജീവിതത്തിന്റെ സുഖം അനുഭവിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ ദൈവവിശ്വാസമാണ് ഇതിലും വലുതെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുവാനുള്ള ഒരവസരം കൂടിയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അച്ഛൻ സൂചിപ്പിച്ചത് ഈ ശ്രീഹാ നോമ്പ് കാലഘട്ടത്തിലെ നോമ്പുകാലം പൂർണ്ണമാകുന്നുവെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ദൈവം നോ എന്ന് പറയുന്ന ചില കാര്യങ്ങളോട് അത് കൃത്യമായിട്ട് അതിന്റെ അകലത്തോടുകൂടി അതിനെ പാലിക്കുവാനും ചെയ്യുവാൻ ദൈവം ആവശ്യപ്പെടുന്ന വിഷയങ്ങളെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രദ്ധിക്കുമെങ്കിൽ നമുക്കും ഈ പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് കാണാതെ പോയവർ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാത്തവരെ അന്വേഷിക്കുവാനും സ്വർഗരാജ്യത്തേക്കുള്ള ധ്വനിയെ മനുഷ്യന്റെ സമൂഹത്തിലേക്കും ജീവിതത്തിലേക്കും സ്വയബോധത്തോടുകൂടി അല്ലെങ്കിൽ സ്വയവിശ്വാസത്തോടുകൂടി മറ്റുള്ളവരെ അറിയിക്കുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനും നമുക്ക് അവസരം ലഭിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛന്റെ ഇന്നത്തെ സന്ദേശം ചെറിയൊരു സന്ദേശമായിട്ട് ഞാൻ കാണുന്നില്ല, വളരെ ബൃഹത്തായ ഒരു ആശയം വളരെ ഭംഗിയായിട്ട് പ്രിയപ്പെട്ട രാജേഷത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. നമുക്ക് ഓരോരുത്തർക്കും ഈ ചിന്തകൾ ഫലപ്രദമായ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സഹായിക്കട്ടെ. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക. അച്ഛൻ ധാരാളം ഉദാഹരണം പറഞ്ഞു, എന്റെ മനസ്സിലും പല ഉദാഹരണങ്ങൾ കടന്നുപോയി. കൊച്ചു ഉദാഹരണം, അമേരിക്കയിൽ ജീവിക്കുന്ന നമുക്കൊക്കെ ഭൂരിഭാഗം പേർക്കും ടാക്സ് ഫയൽ ചെയ്ത എല്ലാവർക്കും തന്നെ ഗവൺമെന്റിന്റെ ഒരു ഒരു ഇൻസെന്റീവ് കിട്ടിയെന്നാണ് എന്റെ വിചാരം. ഭൂരിഭാഗം പേർക്കും കിട്ടി. ആദ്യമേ കിട്ടിയവരും മിണ്ടാതിരുന്നവരുണ്ട്, കുറച്ചൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ മിണ്ടിയവരും പറഞ്ഞവരും ഒക്കെ ഉണ്ട്. ഇനി രണ്ടാമത്തതുണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, മൂന്നാമത്തത് കിട്ടിയാലും കുഴപ്പമില്ല. അതേസമയത്ത് തന്നെ അൺഎംപ്ലോയ്മെന്റ് വാങ്ങിച്ചവരുണ്ട്, അതേസമയത്ത് തന്നെ ജോലിയിൽ ഉയർച്ച ലഭിച്ചവരുമുണ്ട്. പക്ഷേ ഒരു സ്നേഹിതൻ, ഞാനത് ആരാണെന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, വെച്ചാ എനിക്കിപ്പോ ജോലിയുണ്ട്, എന്റെ മക്കൾ ജോലി ചെയ്യുന്നുണ്ട്, കൂട്ടത്തിൽ ഞങ്ങളുടെ കുടുംബത്തിന് ആവശ്യമായ ഒരു ഇൻസെന്റീവ് പോലെ നമുക്ക് ഗവൺമെന്റിൽ നിന്ന് ഫെഡറൽ ഗവൺമെന്റിൽ നിന്ന് ഒരു തുകയും കിട്ടി. ഞാൻ ആ തുക എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, കാരണം അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ വാങ്ങിവെച്ചാൽ മറ്റാർക്കോ കിട്ടാനുള്ള മറ്റാരുടെയോ വിശപ്പിന് ആവശ്യമായൊരു തുകയാണെന്ന് എന്റെ മനസ്സിൽ വരുന്നത് കൊണ്ട് അച്ഛൻ ഇത് ഉചിതമായിട്ട് ആർക്കെങ്കിലും കൊടുക്കാനായിട്ട് ആഗ്രഹിക്കണം. ഞാനത് വാങ്ങിയില്ല, അത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയുണ്ട്, ആ മേഖലയെ കൂടെ നിങ്ങൾ അത് ആർക്കെങ്കിലും കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞതിനോ തന്നതിനോ അല്ല ഞാൻ വില കൊടുത്തത്. പറയുമ്പോൾ ആ മനുഷ്യന്റെ കണ്ണിൽ നിന്നുണ്ടായ ഒരു വികാരമുണ്ട്. വികാരം എന്ന് പറഞ്ഞാൽ കണ്ണുനീര് ചെറുതായിട്ട് തുടിക്കുന്ന ഒരു കണ്ണോടുകൂടിയാണ് ഈ മനുഷ്യൻ പറയുന്നത്, എനിക്ക് ജോലിയുണ്ട്, എന്റെ മക്കൾക്ക് ജോലിയുണ്ട്, കൂട്ടത്തിൽ എനിക്ക് ആവശ്യമായതെല്ലാം ദൈവം തന്നിട്ടുണ്ട്, ഞാൻ ദേവാലയത്തിനുള്ളതൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ ഈ തുക ഞാൻ വാങ്ങിവെച്ചാൽ ഞാൻ അത് ചെയ്യുന്നത് അനീതിയുടെ ഒരു പണമായിട്ട് ഞാൻ കാണുന്നു, അതുകൊണ്ട് എനിക്കൊരു ഉപദേശം വേണം. ഞാൻ ഉപദേശം കൊടുത്തു. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഉൾപ്പെടുന്ന സമൂഹത്തിലൂടെ അത് ചെയ്തു കാണുമെന്ന് ഞാൻ കരുതുകയാണ്. ഈ ചെറിയ ചിന്തയെ ഞാൻ എന്റെ ഒരു സമൂഹത്തിൽ കുട്ടികളുടെ മുമ്പിൽ ഇതൊന്ന് പറഞ്ഞപ്പോ അപ്പൊ അതിനെ പല രീതിയിൽ വ്യാഖ്യാനിച്ചവരുണ്ട്, അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിച്ചവരുമുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, നമ്മുടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ഈയനം വിഷയങ്ങളിൽ കൊടുക്കുന്ന വിവേകപൂർണമായ ആശയങ്ങളാണ് അവരെ ഭാവിയിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് നയിക്കുന്നത്. രാജശേഖരൻ തന്നെ പറഞ്ഞു, പണമേറെ ഉണ്ടായിട്ടും 1 രൂപ പോലും കൊടുക്കാൻ ഇഷ്ടപ്പെടാത്തവരും കൊടുക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അവരെ നിരുത്സാഹപ്പെടുത്തുന്ന മനുഷ്യരും നമ്മുടെയൊക്കെ ഇടവകളിൽ നമുക്ക് കാണാനിടയാകും. ധാരാളം പണമുണ്ട്, പക്ഷെ അതെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് വീണ്ടും അത് വലുതാക്കാം, വർദ്ധിപ്പിക്കാം എന്ന് ചിന്തിക്കുന്നവരും നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ ഈ ആ കൂട്ടത്തിൽ തന്നെ രാവിലെ എഴുന്നേറ്റ് നോക്കുന്നത് കൊറോണയിൽ ടെക്സസിൽ എത്ര പേര് മരിച്ചു, ന്യൂയോർക്കിൽ എത്ര പേര് മരിച്ചു, ഇന്ത്യയിൽ കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ ഫോർട്ട്ബെൻ കൗണ്ടിയിൽ കൂടുന്നുണ്ടോ, ഇത് നമ്മൾ കമ്പയർ ചെയ്യുകയും ചെയ്യും. ഉച്ചവരെ നമ്മളിത് കമ്പയർ ചെയ്യും, ഉച്ചയ്ക്ക് മുമ്പ് നമ്മൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യും, ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ റീഡിംഗ് നോക്കിക്കൊണ്ടിരിക്കുക എവിടെയെങ്കിലും ഇതിനകത്ത് വ്യത്യാസം വരുന്നുണ്ടോ, കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ചിന്തകളാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ നമുക്ക് ചിന്തിക്കുവാനുള്ള ഒരു വലിയ വിഷയം പ്രിയപ്പെട്ട അച്ഛൻ നൽകിയതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് തുടർന്നും അച്ഛന്റെ നല്ല വാക്കുകൾ കേൾക്കാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇസു ബോറോ പ്രയറിലൂടെ ഇത് ഗ്രഹിച്ച എല്ലാവർക്കും അതിലൊരു പ്രതിഫലനം ഒരു തുടർച്ചയായ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും ആ കൊറോണ മാറുക എന്നുള്ളതിനേക്കാൾ നമ്മുടെ ജീവിതത്തിന് ദൈവമൂല്യങ്ങളോടുള്ള ഒരു ബന്ധത്തിന്റെ പുനഃസ്ഥാപനമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്കുകളിലൂടെ ചുരുക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.
പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. പേരുകൾ വായിക്കുന്നു: മറിയാമ ജോർജ്, മാത്യു, ലിസി, പീറ്റർ, അച്ചാമ്മ, അനീഷ്, ചെറിയാൻ, ജോസ് ആൻഡ് ബിജി, ലില്ലി, അലക്സ്, തമ്പി, അന്നമ്മ സക്കറിയ, ജോയൽ, ജിം, ആലീസ്, മറ്റാരുടെയെങ്കിലും പേരുകളുണ്ടെങ്കിൽ ഈ സമയത്ത്, ഓമന ചാണ്ടി, മറ്റാരുടെയെങ്കിലും പേരുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓമന ചാണ്ടിയിലും പ്രത്യേകിച്ച് പറയില്ലല്ലോ അല്ലേ. ഓക്കെ, ബിജോയ് അച്ഛൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ബിജോയ് അച്ഛൻ,
അച്ഛൻ
ബിജോ അച്ഛൻ ലൈനിലുണ്ടോ?
പ്രാർത്ഥിച്ചോ. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായി സ്തുതി ആദിമുതലേക്കും
തന്നെ.
സർവാധിപതിയും കാരുണ്യവാനും മനുഷ്യരെ സ്നേഹിക്കുന്നതിനുമായ ദൈവമായ കർത്താവേ, പകൽ സമയം ദൈവമായ കർത്താവേ, നിന്റെ തിരുവചനങ്ങൾ ധ്യാനിക്കുവാനും അവിടുത്തെ വചനങ്ങൾ കേൾക്കുവാനും ഗ്രഹിക്കുവാനും അതിൻ പ്രകാരം ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ. ഓരോ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകുമ്പോൾ കൂടുതൽ നിന്നെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന മക്കളായി തീരുവാൻ സഹായിക്കണമേ. അനുഗ്രഹപ്രദമായി ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാനും സഹായിക്കണമേ. ദൈവമായ കർത്താവെ, ഈ ഒരു കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ. പല സ്ഥലങ്ങളായിരിക്കുന്ന ഞങ്ങളെ ഒരു മനസ്സോടെ നിന്ന നാമത്തെ പുകഴ്ത്തുവാനും ദൈവമേ നിന്നെ രുചിച്ചറിയുവാനും ഞങ്ങളെ സഹായിക്കണമേ. നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളിൽ മറ്റുള്ളവർക്ക് ഞങ്ങൾ പങ്കുവെക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളെ കാണിച്ചു തരണമേ. ദൈവമായ കർത്താവെ, മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിക്കുവാനും ദൈവമായ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ആ ഒരു നല്ല മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. ഈ ലൗകിക കാര്യങ്ങളൊക്കെ ഏർപ്പെടാതെ ദൈവമേ അറിയുവാനും മുറുകെ പിടിക്കുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. രോഗത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, അവിടുത്തെ തിരുശരീരത്വങ്ങൾ അനുഭവിച്ച എല്ലാവരും അവിടുത്തെ തിരുശരീരത്വങ്ങളിലൂടെ രൂപാന്തരവും ആശ്വാസവും പ്രാപിക്കുവാൻ സഹായിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന പരിശുദ്ധാത്മാവ് കത്തിജ്വലിക്കുവാനും ഞങ്ങളുടെ ജീവിതം പ്രകാശിതമാകുവാനും മറ്റുള്ളവരെ പ്രകാശത്തിലേക്ക് നയിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവെ, രോഗത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവരെ ശുശ്രൂഷിക്കുന്നവരെ നീ ബലപ്പെടുത്തണമേ. പ്രത്യേകമായിട്ട് കോവിഡ് ബാധിച്ചിരിക്കുന്ന എല്ലാവരെയും അവിടെ നിൽക്കാത്ത മെഡിക്കൽ സ്റ്റാഫ് എല്ലാവരെയും അവിടെ നിൽക്കാത്ത പരിപാലിക്കണമേ, കൂടുതൽ ശക്തീകരിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും മാതാപിതാക്കന്മാരെയും അവരായിരിക്കുന്ന സ്ഥാനത്ത് അവരെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ നല്ല ആവശ്യങ്ങൾ അവിടെ നീ അറിയുന്നുവല്ലോ. ദൈവമായ കർത്താവെ, നിന്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഇഷ്ടങ്ങളല്ല, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ, പഠിപ്പിക്കണമേ. പരിശുദ്ധ സഭയെ നയിക്കുന്ന പിതാക്കന്മാരെ അവർക്ക് കയ്യിൽ പരിമേൽപ്പിക്കുന്നു. എല്ലാ ദേവാലയങ്ങളെയും സന്യാസികളെയും പുരോഹിതന്മാരെയും കന്യാസ്ത്രീകളെയും മഠങ്ങളെയും ആശ്രമങ്ങളെയും മിഷൻ പ്രവർത്തനങ്ങളെയും സെമിനാരികളെയും എല്ലാ ജനങ്ങളെയും എല്ലാ ദേവാലയങ്ങളെയും അവരുടെ കയ്യിൽ ഭരമേൽപ്പിക്കും. ദൈവമായ കർത്താവെ, അവിടെ നിന്ന് ഞങ്ങൾക്ക് നീ ഒരു ഔഷധം പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഭവനങ്ങൾ ദേവാലയമായി രൂപാന്തരപ്പെടുവാൻ സഹായിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. അവിടുത്തെ ശാന്തിയും സമാധാനവും ഞങ്ങളുടെ ഭവനങ്ങളിൽ വാഴുമാറാകണമേ. ദൈവമായ കർത്താവെ, ഈ ലോകത്തിന്റെ വഴികളല്ലാതെ നിന്റെ സത്യ വെളിച്ചത്തിലും സത്യവഴിയിലും നടക്കുവാൻ ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും പ്രേരിപ്പിക്കണമേ. ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. അവിടുത്തെ കുറിച്ചെടുത്തുകൊണ്ട് ഞങ്ങൾ നടക്കുവാൻ സഹായിക്കണമേ. പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ വരുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ ഞങ്ങൾ ശക്തീകരിക്കണമേ. പ്രത്യേകമായിട്ട് ഈ ഡയസിസിനെയും ഇതിനെ നയിക്കുന്ന അഭിഷക്തിനെയും മെത്രാപ്പൊലിത്തയും എല്ലാ ദേവാലയങ്ങളെയും എല്ലാ ജനങ്ങളെയും അവിടുത്തെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. കാത്ത് പരിപാലിക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരെയും അവിടുത്തെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. അനുഗ്രഹപ്രദമായ ഒരു ആഴ്ചയായി തീരുവാൻ സഹായിക്കണമേ. വരുവാനിരിക്കുന്ന ദിവസങ്ങളൊക്കെ അനുഗ്രഹപ്രദമായി ജീവിക്കുവാൻ സഹായിക്കണമേ. അവിടുത്തെ സ്നേഹം സന്തോഷവും അനേകർക്ക് പകർന്നു കൊടുക്കുവാൻ ഞങ്ങളുടെ ഉള്ളിൽ അവിടുത്തെ സ്നേഹവും സന്തോഷവും ഉണ്ടായിരിക്കണമേ. ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പിക്കുന്ന എല്ലാവരെയും ഇമ്പമുള്ള പ്രതീക്ഷയിൽ പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ നിനക്കുന്ന ഏകജാതനും വിശുദ്ധരും സഹായിക്കും. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുമാറാകണമേ. ആമീൻ. കരുണയുള്ള ദൈവമേ, നിന്റെ വാതിൽ ഞങ്ങളുടെ അപേക്ഷയുടെ തുറമുട്ടുന്നു. നിന്നെ വന്നിരിക്കുന്ന ആശ്രമീ
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധയുടെ സംബന്ധവും ആവാസവും നീ പ്രയർ ഗ്രൂപ്പിനോടുകൂടിയും ഇത് സംബന്ധിച്ചവരോടുകൂടിയും അവരുടെ കുടുംബങ്ങളോടുകൂടിയും പ്രത്യേകിച്ച് നമ്മൾ ആവശ്യപ്പെട്ട എല്ലാ വിഷയങ്ങളോടുകൂടിയും ആവശ്യപ്പെട്ട രോഗികളോടുകൂടി അവരെ ശുശ്രൂഷിക്കുന്നതോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ.
ആമേൻ. അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന സംബന്ധിച്ച് എല്ലാവരോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥന നേതൃത്വം കൊടുത്ത നന്ദി ബിജോയേശൻ, നന്ദിയ മാമനച്ചൻ, അതുപോലെ വി സി വരേശൻ, ഐസക് ബി പ്രകാശച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദികരോടും നിനക്കിൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. എല്ലാ ദൈവ മക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. 29-ാം തീയതി നമ്മുടെ നോമ്പ് വീടുകയാണ്. എല്ലാവർക്കും പ്രാർത്ഥനാപൂർവ്വമായ നോമ്പ് വീടൽ ആശംസിക്കുന്നു. പരിശുദ്ധ പിതാക്കന്മാരുടെ മധ്യസ്ഥത കാവലും കോട്ടയമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ബൈബിൾ വായിച്ച ജൂലിയാന്റി, അതുപോലെ എന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ജോലിയോട് പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും പ്രത്യേകിച്ച് ഇതിന്റെ നേതൃത്വം നൽകുന്ന അഭിവന്യ തിരുമനസ്, എല്ലാവരോടുള്ള സ്നേഹം നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം നമ്മൾ അനേവരെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.